പരിശുദ്ധ ബൈബിളുമായി ഈ ഭൂമിയിൽ നിൽക്കുവാൻ ദൈവത്തിന്റെ ജീവിതത്തിൽ നൽകിയ ഭാഗ്യകരമായ അവസരത്തിനായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അമേരിക്കയിലെ ഏറ്റവും മെച്ചമായ സൗകര്യമുള്ള ഹോസ്പിറ്റലിലെ ബെഡിൽ ഇന്ന് രാത്രി കിടക്കുന്നതിനേക്കാൾ ദൈവസ്ഥനിലായിരിക്കും സന്തോഷമുള്ളവർ കൈവർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഒരു പെൺകുട്ടി ഒരു ദിവസം അവളുടെ വീട്ടിലെ ബുദ്ധിമുട്ട് നിമിത്തം കൊയ്ത്തു നടക്കുന്ന പാടത്ത് കതിരി പെറുക്കാനായി പോയി. അവൾക്കൊരാഗ്രഹമേ ഉണ്ടായിരുന്നുള്ളൂ, ചില കതിരി പെറുക്കിക്കൊണ്ട് വന്ന് വീട്ടിലെ ബുദ്ധിമുട്ട് തീർക്കണം. ദൈവം അവളെ അനുഗ്രഹിച്ചു. ആ വയലും അവൾക്ക് കിട്ടി, വയലിന്റെ ഉടമസ്ഥനെ അവൾക്ക് കിട്ടി. കതിരി പെറുക്കാൻ പോകുന്നവൾക്ക് വയലിനെ ഉടമസ്ഥനെയും കൊടുക്കുന്നവരാണ് നമ്മുടെ ദൈവം. ശാരീരിക വൈകല്യം കൊണ്ട് പൊക്കം കുറഞ്ഞു പോയ ഒരു മനുഷ്യന്, ആൾക്കൂട്ടമുള്ളപ്പോൾ അപ്പുറത്ത് നടക്കുന്ന എന്താണെന്ന് കാണുവാൻ കഴിയാത്ത ഒരു മനുഷ്യൻ ആഗ്രഹിച്ചു യേശുവിനെ ഒന്ന് കാണാൻ. ഒന്ന് കണ്ടാൽ മതി, എങ്ങനെ ഇരിക്കുന്ന ആളാണെന്ന് കാണണം, അത്രേ ഉള്ളൂ. യേശു പറഞ്ഞു, ഇന്ന് രാത്രി നിന്റെ വീട്ടിൽ ഞാൻ വന്ന് താമസിക്കാൻ പോകുകയാണ്, ശരിക്ക് നീ കണ്ടോണം. ഒന്ന് കണ്ടാ മതിയോ എന്ന് പറഞ്ഞവന്റെ വീട്ടിൽ അതിഥിയായി ചെന്ന് പാർക്കുന്നവരാണ് എന്റെ യേശു. നമ്മുടെ ആഗ്രഹങ്ങൾ എത്ര ചെറുതാണെങ്കിലും അതിനപ്പുറത്ത് പ്രവർത്തിപ്പാൻ നമ്മുടെ ദൈവത്തിന് കഴിയും. രണ്ടു മൂന്ന് സഹോദരിമാര് പറഞ്ഞു, യേശുവിന് ഡെഡ് ബോഡി കിട്ടിയാൽ മതി, കല്ലവയ്ക്കൽ നമുക്ക് പോകാം. അവർക്ക് ഡെഡ് ബോഡി അല്ല കിട്ടിയത്, ഉയർത്തെഴുന്നേറ്റ കർത്താവിനെ തന്നെ കിട്ടി. ഒരു സ്ത്രീ പ്രാർത്ഥിച്ചു, എന്റെ കുഞ്ഞിന് മരിക്കുന്നതിന് മുമ്പ് കൊടുക്കാൻ കുറച്ച് വെള്ളം വേണം. വെള്ളമില്ല, വെള്ളം കൊടുക്കുവാൻ നിവൃത്തിയില്ലാതെ അവൻ കരയുന്ന കരച്ചിൽ എനിക്ക് കേൾക്കുവാൻ വയ്യ എന്ന് പറഞ്ഞ് അതിദൂരത്ത് പോയിരുന്ന് അവൾ കരയുകയാണ്. ദൈവം അവൾക്ക് വേണ്ടി ഉറവ തുറന്നു കൊടുത്തു, മരുഭൂമിയിൽ ഉറവ തുറന്നു കൊടുത്തു. അബ്രഹാമിന്റെ വീട്ടിൽ നിന്ന് ഒരു തുരുത്തി വെള്ളം മാത്രം കിട്ടിയതായ സ്ത്രീക്ക് ദൈവം കൊടുത്തപ്പോൾ തുരുത്തിക്ക് അകത്തല്ല കൊടുത്തത്, ഉറവയാണ് കൊടുത്തത്. കോരിയാലും കോരിയാലും തീരാത്ത ഉറവ. ഇന്ന് രാത്രി ഏതെങ്കിലും ഒരാവശ്യവുമായി ദൈവസ്ഥനിൽ വന്നിരിക്കുന്നു എങ്കിൽ, ഒരു ചെറിയ പ്രാർത്ഥനയുമായി ദൈവസ്ഥനിൽ വന്നിരിക്കുന്നുവെങ്കിൽ, നാം ചോദിക്കുന്നതിലും നിരക്കുന്നതിലും അത്യന്തപരമായി ചെയ്യുവാൻ കഴിയുന്ന നമ്മുടെ കർത്താവ് ഇന്ന് രാത്രിയുടെ എഴുന്നള്ളി വന്നിട്ടുണ്ട്. അത് വിശ്വസിക്കാൻ കൈവർത്തി ദൈവം ചെയ്യാം. നമ്മുടെ പ്രാർത്ഥന ചെറുതായതുകൊണ്ടാണ് മറുപടിയും ചെറുതാകുന്നത്. വലിയ കാര്യം ചെയ്യുവാൻ കഴിയുന്ന ഒരു ദൈവത്തെ കുറിച്ച് കർത്തൃദാസൻ ഇവിടെ പ്രസംഗിച്ചു. റെവറൻഡ് ജോൺ ഓസ്റ്റിൻ അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്കുണ്ടായ അത്ഭുത സൗഖ്യത്തെ കുറിച്ച് സ്വർഗീയ ധ്വനി പ്രസിദ്ധീകരണത്തിൽ എഴുതി പ്രസിദ്ധീകരിക്കുവാൻ എനിക്ക് ഇടയായിട്ടുണ്ട്. അത്ഭുത സൗഖ്യത്തെ കുറിച്ച് വായിച്ചപ്പോൾ നാട്ടിലുള്ള ആളുകൾ അത് അറിയണം, ഇന്നും കർത്താവ് അത്ഭുതം ചെയ്യുന്നു. ആ സാക്ഷ്യം എഴുതി പ്രസിദ്ധീകരിക്കാനിടയായി. ഏതെങ്കിലും ആവശ്യവുമായി ഇന്ന് വന്നിരിക്കുന്നു എങ്കിൽ നിന്നൊരു ആവശ്യത്തിന് മറുപടി തരുവാൻ കഴിയുന്ന ദൈവം ഇവിടെ നിന്നല്ലി വന്നിട്ടുണ്ട്. സ്തോത്രം. ഒരു ചെറിയ മെഴുകുതിരി വെളിച്ചം എനിക്ക് ഇരുട്ടത്ത് വേണമെന്ന് നീ പ്രാർത്ഥിച്ചാൽ, ദൈവം നിന്നെ പ്രസാദിച്ചാൽ, ഒരു മെഴുകുതിരി അല്ല തരുന്ന ഒരു സൂര്യനെ തരുവാൻ അവന് കഴിയും. ഒരു പാത്രം വെള്ളം എന്റെ ദാഹത്തിന് തരണമെന്ന് നീ പ്രാർത്ഥിച്ചാൽ, ദൈവം പ്രസാദിച്ചാൽ, ഒരു പാത്രം വെള്ളമല്ല തംസ്നാഥ് തന്നെ നിനക്ക് തരുവാൻ ദൈവത്തിന് കഴിയും. ഇന്ന് രാത്രി സന്തോഷത്തോടെ പ്രതീക്ഷയോടെ പ്രാർത്ഥനയോടെ ദൈവത്തിന് ഇരിക്കാം. നമ്മുടെ കോൺഫറൻസിന്റെ തീം, യഹോവേ ഞങ്ങൾ മടങ്ങി വരേണ്ടതിന് ഞങ്ങളെ നിങ്കലേക്ക് മടക്കി വരുത്തേണമേ. യഹോവേ ഞങ്ങൾ മടങ്ങി വരേണ്ടതിന് ഞങ്ങളെ നിങ്കലേക്ക് മടക്കി വരുത്തേണമേ. നമ്മുടെ തലകൾ ഉണക്കി കണ്ണുകളുടെ ചെറു നിമിഷം പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ പ്രിയ പിതാവേ, ഇന്ന് രാത്രി അവിടെ നിന്ന് ഞങ്ങളുടെ നടുവിൽ എഴുന്നള്ളി വന്നിരിക്കുകയാൽ നന്ദിയോടെ നന്ദിയോടെ ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. ഇന്ന് രാത്രി അവിടെ നിന്ന് ഞങ്ങളുടെ ഇടയിൽ കൂടെ നടക്കുന്ന ആ കാലൊച്ച കേട്ടുകൂടെ ഞങ്ങൾ ഇരിക്കുകയാണ് കർത്താവേ. നീ ഞങ്ങളുടെ നടുവിലുണ്ട്, ഞങ്ങൾക്കറിയാം. ഞങ്ങളെ തൊടണമേ, ശക്തിയിൽ നിന്ന് പുറപ്പെടണമേ. യേശുവിന്റെ നാമത്തിൽ അത്ഭുതങ്ങൾ നടക്കുവാനിടയാകണമേ. യേശുവിന്റെ നാമത്തിൽ തന്നെ അനുഗ്രഹീതമായ ഒരു ജനതയായിരുന്നു യഹൂദ ജനത. പ്രതാപശാലിയായ കിങ് സോളമന്റെ കാലത്ത് അതിമഹത്തായ ദൈവാലയ ജെറുസലേമിൽ പണിതിരുന്നു. 7 വർഷം കൊണ്ട് 1.5 ലക്ഷം തൊഴിലാളികൾ, ഏകദേശം 21 കോടി പവൻ ചെലവഴിച്ച് പണിതുയർത്തിയ അതിമഹത്തായ ദൈവാലയം. യഹൂദന്മാർ പറഞ്ഞു, ഈ ദൈവാലയ ജെറുസലേമിൽ നിൽക്കുന്നിടത്തോളം കാലം ദൈവം നമ്പുരാന് പോലും ജെറുസലേം നശിപ്പിക്കുവാൻ കഴിയയില്ല. ലോകത്തുള്ള സകല ജനതകളെക്കാളും ഉന്നതരായ ജനതയാണെന്നുള്ള പ്രശംസ അവർക്കുണ്ടായിരുന്നു. ജീവനുള്ള ദൈവത്തെ ആരാധിക്കുന്ന പടുത്തുറി ഉയർത്തിയ ദൈവാലയത്തിന്റെ അങ്കണത്തിൽ പ്രത്യേക പീഠത്തിന്മേൽ മുഴങ്കാൽ നിന്നുകൊണ്ട് ശലോമോൻ പ്രാർത്ഥിക്കുന്നു, ദൈവമേ സ്വർഗാദി സ്വർഗത്തിന് നീ ഒതുങ്ങുകയില്ല, പിന്നെ ഞാൻ പണിത കൈപ്പണിയ ഈ ആലയത്തിൽ നീ വസിക്കുന്നത് എങ്ങനെ? വർഷങ്ങൾ ചിലത് കഴിഞ്ഞപ്പോൾ ജീവനുള്ള ദൈവത്തെ, സത്യദൈവത്തെ ആരാധിപ്പാൻ പടുതുറത്തിയ ദൈവാലയത്തിൽ ആകാശരാജ്ഞിയെ, തമ്മൂസ് ദേവനെ, ബാലവിഗ്രഹങ്ങളെ പ്രതിഷ്ഠിച്ചപ്പോൾ ദൈവം തന്നെ അതിന്റെ അടിത്തറ മാന്തിക്കളയുവാൻ തീരുമാനിച്ചു. പിന്മാറ്റം ഒരു ദിവസം കൊണ്ടല്ല നടക്കുന്നത്. ടയർ വെടിതീർന്നതും തീരുന്നത് പോലെയല്ല വിശ്വാസിയുടെ പിന്മാറ്റം, പഞ്ചറാകുന്നത് പോലെയാണ്, പതുക്കെ പതുക്കെയാണ്, അറിയത്തില്ല. ഒരു തവളയെ വെള്ളത്തിലിട്ടിട്ട് വെള്ളം ചൂടാക്കിയാൽ 3 മിനിറ്റ് കൊണ്ട് 1 ഡിഗ്രി സെന്റിഗ്രേഡ് വീതം കൂട്ടിക്കൊണ്ടിരുന്നാൽ തവള ഒരിക്കലും വെള്ളത്തിന്റെ പുറത്ത് ചാടത്തില്ല. ആ ചെറിയ ചൂടേറ്റു, പതുക്കെ പതുക്കെ ചൂട് കൂടുന്ന ഏറ്റ് അസുഖത്തിൽ കിടക്കും. ഒടുവിൽ തവള വെന്ത് അതിനകത്ത് അഴുകും. എന്നാലും ചൂടറിഞ്ഞതിന് ചാടാൻ കഴിയയില്ല. ഇതുപോലെയാണ് പിന്മാറ്റം. പണ്ടൊക്കെ നമ്മുടെ നാട്ടിൽ ചാരുകസേരയുണ്ട്. ചാരുകസേരയുടെ തുണി നല്ല മുറുക്കിയിട്ടേക്കും ആർക്ക് വേണമെങ്കിലും ഇരിക്കാം. പക്ഷെ 1-2 കൊല്ലം കഴിയുമ്പോൾ തുണി അയഞ്ഞു കിടക്കുന്നതാണ്. എന്ന് അയഞ്ഞെന്നറിയത്തില്ല. പതുക്കെ പതുക്കെയാണ് അയ്യൻ. ഇതുപോലെയാണ് പിന്മാറ്റം. പതുക്കെ പതുക്കെ പോയി, പുറകോട്ട് പോയി. ദൈവത്തിങ്ങൾ തകർന്നു. സൂര്യനെ നമസ്കരിപ്പാൻ തുടങ്ങി. അന്യ വിഗ്രഹങ്ങൾക്ക് ബലികഴിപ്പാൻ തുടങ്ങി. ദുർമാർഗങ്ങൾ ചെയ്തപ്പോൾ ദൈവം തന്റെ യെരുശലേമിന്റെ അടിത്തറ മാന്തിക്കളഞ്ഞു. എത്ര അത്യുന്നതമായാലും എത്ര മഹത്വമുള്ളതായാലും ദൈവത്തെ സ്തുതിക്കേണ്ട സ്ഥലത്ത് ദൈവത്തെ സ്തുതിക്കാതെ വണ്ണം അന്യ ദൈവങ്ങളിലേക്ക്, അന്യ ആരാധനകളിലേക്ക്, ദുർമാർഗങ്ങളിലേക്ക് ഒരു ജനത തിരിയുന്നുവെങ്കിൽ ദൈവം ഒരു അടിത്തറ മാന്തിക്കളയും ദൈവമാണ്. സകല പ്രവാചകന്മാരുടെ ദൈവം മനുഷ്യനെ വിളിച്ചത്, തന്റെ ജനത്തെ വിളിച്ചത് ഇങ്ങനെയാണ്: വരിക, വരിക. ജനങ്ങൾ എപ്പോഴും ദൈവത്തെ വിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. യെശയ്യാവിന്റെ പ്രവചനം ആരംഭിക്കുന്നതിന് ആകാശമേ കേൾക്ക, ഭൂമിയെ ചെവി തരിക, ഞാൻ മക്കളെ പോറ്റി വളർത്തി അവരോ എന്നോട് മത്സരിച്ചിരിക്കുന്നു. കാള് തന്റെ ഉടയവനെ അറിയുന്നു, കഴുതന്റെ യജമാന്റെ പുൽത്തൊട്ടി അറിയുന്നു. എന്റെ ജനമോ എന്നെ അറിയുന്നില്ല, ഇസ്രായേലോ ഗ്രഹിക്കുന്നില്ല. ആകാശത്തെയും ഭൂമിയും വിളിച്ചാണ് പ്രവാചകം പ്രവചിക്കുന്നത്. നിങ്ങൾ ഇനി അടിച്ചിട്ടെന്ത് എന്നാണ് ദൈവം ചോദിക്കുന്നത്? തല മുഴുവൻ ദീനം, ഹൃദയം മുഴുവൻ രോഗം, അടിതൊട്ട് മുടിവരെ ഒരു സുഖവുമില്ല. എല്ലാം മുറിവുകളാണ്, പഴുത്ത വൃണങ്ങളാണ്. അഞ്ഞക്കി കഴുകിയിട്ടില്ല, എണ്ണ പൊട്ടി ശമിപ്പിച്ചിട്ടില്ല. ദൈവം പറയുന്നു, നിങ്ങളുടെ പ്രാർത്ഥന എനിക്ക് വേണ്ട. നിങ്ങൾ യാഗം കഴിക്കാൻ എന്റെ പ്രാകാരത്തെ ചവിട്ടുവാൻ നിങ്ങളുടെ യാഗം നിങ്ങളോട് ആര് ചോദിച്ചു? എന്നാൽ അടുത്ത് ദൈവം പറയുകയാണ്, വരുവീൻ നമുക്ക് തമ്മിൽ വാദിക്കാം. ദൈവം വെല്ലുവിളിക്കുകയാണ്. നിങ്ങളുടെ യാഗം വേണ്ട എന്ന് പറഞ്ഞ ദൈവം ജനത്തെ വെല്ലുവിളിക്കുകയാണ്, വരുവീൻ നമുക്ക് തമ്മിൽ വാദിക്കാം. എന്താണ് വാദം? നിങ്ങളുടെ പാപങ്ങൾ എത്ര കടുപ്പമുള്ളതാണെന്ന് നിങ്ങൾ പറ, ഞാൻ പറയാ അതിനെ എത്രമാത്രം ഞാൻ വെണ്മയാക്കി മാറ്റാമെന്ന്. കടുത്ത ഭാഷയിൽ ദൈവം സംസാരിക്കുമ്പോൾ തന്നെ സ്നേഹത്തിന്റെ വാക്കുകളിലാണ് ദൈവം അവസാനിപ്പിക്കുന്നത്. യിരെമ്യാവിലൂടെ ദൈവം സംസാരിച്ചു. യിരെമ്യാവ് യെഹിസ്കേലും ദാനിയേലും സമകാലീനന്മാരായിരുന്നു. യിരെമ്യാവ് യെരുശലേമിൽ പ്രവചിച്ചു, ദാനിയേൽ ബാബേലിൽ പ്രവചിച്ചു, യെഹിസ്കേൽ പ്രവാസികളുടെ ഇടയിൽ പ്രവചിച്ചു. വേദപുസ്തകത്തിൽ വിലാപങ്ങൾ എന്ന പേരിൽ ഒരു പുസ്തകം തന്നെ എഴുതിയിരിക്കുന്നു. ഇന്ന് വിശുദ്ധ ചിരിയെ കുറിച്ച് കേൾക്കാറുണ്ട്, ഹോളി ലാഫ്. വിശുദ്ധ ചിരി, ആത്മാവിൽ നിറച്ചിരിക്കുക, കൂട്ടച്ചിരി ചിരിക്കുക. അതിനു മുമ്പ് നടക്കേണ്ടി ഒന്നാണ് വിശുദ്ധമായ കരച്ചിൽ. വിശുദ്ധമായി കരഞ്ഞ് ദൈവത്തെങ്കിലേക്ക് വരുന്നവർക്ക് മാത്രമേ ദൈവസ്ഥലയിൽ സന്തോഷിപ്പാൻ കഴിയുള്ളൂ. യിരെമ്യാവ് കണ്ണുനീരിന്റെ പ്രവാചകനായിരുന്നു. യിരെമ്യാവ് പറയുന്നത്, തല മുഴുവൻ വെള്ളമാകട്ടെ, എന്റെ കണ്ണു മുഴുവൻ കണ്ണുനീരിന്റെ ഉറവയായിരിക്കട്ടെ, എന്റെ ജനത്തിനു വേണ്ടി ഞാൻ കരയട്ടെ. കരയുന്ന പ്രവാചകൻ തന്റെ കരച്ചിൽ തീർക്കുമ്പോൾ എഴുതിയ വാചകമാണ് ഇവിടെ വായിച്ചത്. താൻ കരച്ചിൽ അവസാനിപ്പിക്കുമ്പോൾ ഒരു പ്രാർത്ഥന, ഒരേ ഒരു പ്രാർത്ഥന. ആ പ്രാർത്ഥന ഇതാണ്: യഹോവേ, ഞങ്ങൾ മടങ്ങി വരേണ്ടതിന് ഞങ്ങളെ നിങ്ങളിലേക്ക് മടക്കി വരുത്തണമേ. വിലാപങ്ങളുടെ പുസ്തകത്തിൽ യഹൂദനുണ്ടായ തകർച്ചയെ കുറിച്ച് കാണുവാൻ കഴിയുന്നു. അവരുടെ യൗവനക്കാർ വീഥികളിൽ കൊല്ലപ്പെടുന്നു, അവരുടെ ശിശുക്കൾ വീടുകളിൽ കൊല്ലപ്പെടുന്നു, അമ്മമാരവരെ ഓമനിച്ചു വളർത്തിയ കുഞ്ഞുങ്ങളെ കൊന്നു തിന്നുന്നു, വൃദ്ധന്മാർ പട്ടണവാതുക്കൾ കാണുന്നില്ല, അവരുടെ പുരോഹിതന്മാരെ പ്രവാചകന്മാരെ അടിമകളാക്കി കൊണ്ടുപോകുന്നു, അവരുടെ ദൈവാലയം ചുട്ടുകരിക്കപ്പെടുന്നു. തകർച്ചയാണ് കാണുന്നത്. ഈ തകർച്ചകളെല്ലാം കണ്ടുകൊണ്ട് അവർക്കുണ്ടായ രാഷ്ട്രീയ തകർച്ച, അവരുടെ ഭരണം നഷ്ടപ്പെട്ടു, ബാബേൽക്കാര് അവരുടെ പട്ടണം പിടിച്ചെടുത്തു, അവരടിമകളായി തീർന്നു, അവരുടെ പൗരോഹിത്യം നഷ്ടപ്പെടുന്നു, അവരുടെ ദൈവാലയം നഷ്ടപ്പെടുന്നു, അവരുടെ യാഗം നഷ്ടപ്പെടുന്നു, അവരുടെ വിശുദ്ധ ഉപകരണങ്ങൾ നഷ്ടപ്പെടുന്നു, അവരുടെ പ്രശംസ നഷ്ടപ്പെടുന്നു. ഇതെല്ലാം മടക്കി കിട്ടണമെന്നാണ് പ്രവാചകന്റെ താല്പര്യം. ഇതെല്ലാം മടക്കി കിട്ടാനാണ് താൻ പ്രാർത്ഥിക്കുന്നത്. ആ പ്രാർത്ഥനാ വാചകം നിങ്ങൾ ശ്രദ്ധിച്ചാൽ അതിന്റെ ആരംഭ വാചകം ഇങ്ങനെയാണ്: യഹോവേ, ഞങ്ങൾ മടങ്ങി വരേണ്ടതിന് ഈ നന്മകളെല്ലാം ഞങ്ങൾക്ക് തിരിച്ചു കിട്ടണം. ഒരു കാര്യം പ്രവാചകന് മനസ്സിലായി, ഈ നന്മകളെല്ലാം തിരിച്ചു കിട്ടണമെങ്കിൽ അതിനു മുമ്പ് നടക്കേണ്ട ഒരു കാര്യമുണ്ട്. ഞങ്ങൾ മടങ്ങി വരേണ്ടതിന് ഞങ്ങളെ നിങ്ങളേക്ക് മടക്കി വരുത്തേണമേ. യഹൂദർ നഷ്ടപ്പെട്ട നന്മകൾ അവർക്ക് തിരിച്ചു കിട്ടണമെങ്കിൽ അവർ ദൈവത്തിങ്കലേക്ക് മടങ്ങി വരേണം. അവർക്കുണ്ടായ തകർച്ച ആത്മീയ തകർച്ചയുടെ ഫലം മാത്രമായിരുന്നു. അവർക്കുണ്ടാകേണ്ട അനുഗ്രഹം ആത്മീയ മടങ്ങിവരവിന്റെ അനുഗ്രഹമാണ്. ദൈവത്തെ വിട്ടുമാറിയത് കൊണ്ട് അവർക്ക് ഭൗതിക തകർച്ച ഉണ്ടായെങ്കിൽ, രാഷ്ട്രീയ തകർച്ച ഉണ്ടായെങ്കിൽ, സാമൂഹിക തകർച്ച ഉണ്ടായെങ്കിൽ, മടക്കി കിട്ടണമെങ്കിൽ അവരാദ്യം ചെയ്യേണ്ട ദൈവത്തിലേക്ക് മടങ്ങി വരണം. ദൈവത്തെങ്കിലേക്ക് മടങ്ങി വരണമെങ്കിൽ ദൈവം തന്നെ അവരെ ദൈവത്തെങ്കിലേക്ക് മടക്കി വരുത്തണം. യഹോവേ, ഞങ്ങൾ മടങ്ങി വരേണ്ടതിന് ഞങ്ങളെ നിങ്കലേക്ക് മടക്കി വരുത്തണമേ. ദൈവത്തിങ്കലേക്ക് മടങ്ങി വരുന്ന ഒരു ജനത്തിന് നഷ്ടപ്പെട്ട നന്മകളെല്ലാം മടക്കി കിട്ടും. ദൈവത്തിങ്കിലേക്ക് മടങ്ങി വരുന്ന ജനത്തിന് അനുഗ്രഹം മടക്കി കിട്ടും. ദൈവത്തിങ്കിലേക്ക് മടങ്ങി വരുന്ന ജനത്തിന് സൗഖ്യം മടക്കി കിട്ടും, ആരോഗ്യം മടക്കി കിട്ടും. ദൈവത്തിങ്കിലേക്ക് മടങ്ങി വരുന്ന ജനത്തിന് കുടുംബത്തെ മടക്കി കിട്ടും. ദൈവത്തിങ്കിലേക്ക് മടങ്ങി വരുന്ന ജനത്തിന് നഷ്ടപ്പെട്ടതെല്ലാം തിരിച്ചു കിട്ടും. തകർച്ചകളുടെ കാരണം ദൈവത്തിങ്കൽ നന്യപ്പെട്ടതാണ് എങ്കിൽ നന്മകളുടെ കാരണം ദൈവത്തിങ്കിലേക്ക് മടങ്ങി വരുന്നതാണ്. സ്തോത്രം. പ്രൈസ് ദ ലോർഡ്. പ്രൈസ് ദ ലോർഡ്. പ്രൈസ് ദ ലോർഡ്. പെന്തിക്കോസ്ത് ദൈവജനങ്ങളുടെ ഇടയിൽ, കേരള പെന്തിക്കോസ്തുകാരുടെ ഇടയിൽ, രണ്ടും മൂന്നും തലമുറക്കാരായി തീർന്ന കേരള പെന്തിക്കോസ്തുകാരുടെ ഇടയിൽ പല ആത്മീയ തകർച്ചകളും കാണുവാൻ കഴിയുന്നു. ഈ തീം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ പ്രേരിതമായി നിന്റെ ചുമതലക്കാർ തിരഞ്ഞെടുത്ത തീമാണെന്ന് ഞാൻ കരുതുകയാണ്. ഇവിടെയുള്ള പെന്തിക്കോസ്ത് മലയാളികളോട് ദൈവത്തിന് സംസാരിക്കാനുള്ള സന്ദേശം, തകർച്ചകൾ ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് ജീവിക്കുവാൻ നമുക്ക് കഴിയും, അംഗീകരിക്കാതെ ജീവിക്കുവാൻ കഴിയും. യാഥാർത്ഥ്യം മൂടി വെച്ചുകൊണ്ട് ജീവിച്ചാൽ വിഡ്ഢിത്തം മാത്രമാണ്. നാട്ടിലുള്ള ചില വൈദ്യന്മാരുണ്ട്, ശരിയായ പഠനമില്ലാത്ത വൈദ്യന്മാർ. ഹൃദ്രോഗി വന്നപ്പോൾ വ്യാജ ഡോക്ടർ പരിശോധിച്ചിട്ട് ഒരു ഓയിൻമെന്റ് കൊടുത്തത് പുരട്ടിയാമതി, നെഞ്ചുവേദന വരുന്നതിനാൽ അത് പുരട്ടി തിരുമി ഇരുന്നാൽ മതി എന്ന് പറഞ്ഞു കൊടുത്തു. ചുണങ്ങ് മാറാനുള്ള മരുന്നാണ്. വ്യാജ വൈദ്യന്മാർ മനുഷ്യന്റെ ഗുരുതരമായ രോഗത്തെ കണ്ടെത്താതെ വ്യാജ ചികിത്സ നടത്തുന്നത് പോലെ ആത്മീയ ലോകത്തിലും ആത്മീയമായ തകർച്ചയെ കണ്ടെത്താതെ ഒന്നിച്ചുകൂടി ഒരു കുഴപ്പവുമില്ല എന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് സന്തോഷമായിട്ട് പോകാൻ ശ്രമിക്കാറുണ്ട്. യെശയ്യ പറഞ്ഞ് ഞെക്കിക്കഴുകിയിട്ടില്ല, പഴുപ്പുകളെ ഞെക്കിക്കഴുകിയിട്ടില്ല, പിന്മാറ്റത്തെ ചികിത്സിച്ച് സൗഖ്യമാക്കണമെന്നാണ് ദൈവവചനത്തിലുള്ളത്. എവിടെയെങ്കിലും തകർച്ച ഉണ്ടായിട്ടുണ്ടെങ്കിൽ മടങ്ങി വരവ് ആവശ്യമാണ്. ബ്രഹ്മപ്പണം നഷ്ടപ്പെട്ട സ്ത്രീയ എവിടെ നഷ്ടപ്പെട്ടോ അവിടെയാണ് അവള് വിളക്ക് കത്തിച്ച് തൂത്തുവാരി കണ്ടെത്തിയത്. ഒരു രാത്രിയില് നാട്ടിലൊരു മദ്യപാനി മദ്യപിച്ചിട്ട് വഴിയിലൂടെ ഇങ്ങനെ നടന്ന് ആടിയാടിപ്പോയി അവന്റെ പണമെല്ലാം നഷ്ടപ്പെട്ടു. കുറെ ദൂരം ചെന്ന് കഴിഞ്ഞ് ഒരു ഇലക്ട്രിക് പോസ്റ്റ്, രാത്രിയിൽ അവിടെ ഒരു ലൈറ്റ് ഉണ്ട്, ആ ലൈറ്റിന്റെ കീഴിൽ അവൻ അവിടെ നിന്ന് തപ്പുകയാണ്. മദ്യപാനിയായ മനുഷ്യൻ അവന്റെ നഷ്ടപ്പെട്ട പണം അവിടെ കിടന്ന് തപ്പുകയാണ്. അതുവഴി വന്ന ഒരാൾ ചോദിച്ചു, എന്താ തപ്പുന്നത്? എന്റെ പണം നഷ്ടപ്പെട്ടു പോയി നോക്കുകയാണ്. അവരുടെ കൂടി നോക്കി കുറെ കഴിഞ്ഞ് അതിന് ചോദിച്ചു, എവിടെയാണ് നഷ്ടപ്പെട്ടത്? താണ്ട് അവിടെയാണ് നഷ്ടപ്പെട്ട ആ വളവിന്. പിന്നെ ഇവിടെ തന്നെ തപ്പുന്നത്? അവിടെ വെട്ടമില്ല, ഇവിടെ നല്ല വെട്ടമുണ്ട്. നഷ്ടപ്പെട്ടിടത്ത് അന്വേഷിക്കുന്നില്ല എങ്കിൽ നിനക്ക് അത് കണ്ടെത്താൻ കഴിയുകയില്ല. വീട്ടിൽ നഷ്ടപ്പെട്ടത് വീട്ടിൽ അന്വേഷിക്കണം, സഭയിൽ നഷ്ടപ്പെട്ടത് സഭയിൽ അന്വേഷിക്കണം. എവിടെ വീണുപോയോ അവിടെയാണ് മടങ്ങി വരേണ്ടത്. ജീവിതത്തിൽ, വ്യക്തിപരമായ ജീവിതത്തിൽ വീഴ്ച ഉണ്ടായിട്ട് സഭാ ജീവിതത്തിൽ ശക്തി പ്രകടിപ്പിച്ചത് കൊണ്ട് മടങ്ങി വരവാകത്തില്ല. വ്യക്തിപരമായ ജീവിതത്തിൽ വീഴ്ച ഉണ്ടായെങ്കിൽ വ്യക്തിപരമായി മടങ്ങി വരവുണ്ടാകണം. അത് വിശ്വസിക്കുന്നവർക്കടുത്ത് അവന് സ്തോത്രം ചെയ്യാം. സ്തോത്രം. പെന്തിക്കോസ്തുകാർക്ക് എന്താണ് നഷ്ടപ്പെട്ടത്? നഷ്ടപ്പെട്ട ഒരു കാര്യം സന്തോഷം നഷ്ടപ്പെട്ടു എന്നുള്ളതാണ്. ജീവൻ നഷ്ടപ്പെട്ടു, സന്തോഷം നഷ്ടപ്പെട്ടു. സങ്കീർത്തനക്കാർ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നു, ദൈവമേ ഞങ്ങൾ വീണ്ടും ജീവിക്കേണ്ടതിന് ഞങ്ങൾ നിന്നെ സന്തോഷിക്കേണ്ടതിന് നീ ഞങ്ങളെ വീണ്ടും ജീവിപ്പിക്കണമേ. നിന്റെ ജനം നിന്നിൽ ആനന്ദിക്കേണ്ടതിന് നീ ഞങ്ങളെ വീണ്ടും ജീവിപ്പിക്കണമേ. ആത്മീയ സന്തോഷം നഷ്ടപ്പെട്ടു, ആരാധനയിലെ സന്തോഷം നഷ്ടപ്പെട്ടു. അക്ഷരിക ആരാധന പോലെയായി, അക്ഷരിക കൂടിവരവ് പോലെയായി. കേരളത്തിൽ നിന്ന് കത്തോലിക്ക സഭയിലെ അനേകം ആളുകൾ പരിശുദ്ധാത്മ നിറവ് പ്രാപിച്ച് ആയിരക്കണക്കിന് ആളുകൾ, പതിനായിരക്കണക്കിന് ആളുകൾ ഒന്നിച്ചു കൂടി വന്ന് യേശുവേ നന്ദി, യേശുവേ സ്തോത്രമെന്ന് പറഞ്ഞ് ദൈവത്തെ ആരാധിക്കുന്നത് കാണുവാൻ കഴിയുന്നു. അതിൽപ്പെട്ട ഒരു കുടുംബം അടുത്തുള്ള ഒരു പെന്തിക്കോസ് ഹോളിൽ ആരാധിക്കുന്നു സഭായോഗത്തിനെ എന്ന് ആരാധിക്കുവാൻ. സഭായോഗം തീർന്നു പറഞ്ഞാൽ അവർ ചോദിച്ചു, എപ്പോഴാണ് ഇനി ആരാധന തുടങ്ങുന്നത്? കാരണം അവര് വന്നിട്ട് ആരാധന കണ്ടില്ല. ചടങ്ങുള്ള ചടങ്ങായിട്ടുള്ള പാട്ടും വളരെ നിർജീവമായ നിശ്ചലമായ ആത്മീയ ആരാധനയും കണ്ടപ്പോൾ അവർ ധരിച്ച് ഇത് പിരിഞ്ഞു കഴിഞ്ഞായിരിക്കും ഇനി ആരാധനയുള്ളതെന്ന്. ആത്മീയ ഉണർവ് പ്രാപിച്ചതായ രണ്ടു മൂന്ന് കുടുംബങ്ങൾ സ്നാനപ്പെട്ട് പെന്തിക്കോസ് സഭയിൽ ചേർന്നു. സഭായോഗത്തിൽ അവർ ഒച്ചപ്പാടുണ്ടാക്കും, സ്തോത്രം പറയും, അവർ കിടന്ന് ചലിക്കും. പഴയ വിശ്വാസികൾക്ക് സഹിക്കുന്നില്ല. കംപ്ലൈന്റ് ചെയ്തപ്പോൾ പാസ്റ്റർ അനൗൺസ് ചെയ്തു, പുതുതായിട്ട് വന്നിരിക്കുന്ന വിശ്വാസികൾ ഇവിടെ കൂടുതൽ സന്തോഷവും പാട്ടും അല്ലെങ്കിലൊക്കെ പറയുന്നത് കേട്ടുകൊണ്ട് പഴയ മൂപ്പന്മാരാരും വിഷമിക്കരുത്, കുറെ നാൾ നമ്മുടെ ഇടയിൽ പരിചയിച്ചു കഴിയുമ്പോൾ അവരും നമ്മളെ പോലെ ആയിക്കൊള്ളും. ജീവൻ നഷ്ടപ്പെട്ടിരിക്കുന്നു, ആരാധനയിലെ ചൈതന്യം നഷ്ടപ്പെട്ടിരിക്കുന്നു, ആരാധനയിലെ പുതുക്കം നഷ്ടപ്പെട്ടിരിക്കുന്നു. പെന്തിക്കോസ്തിന്റെ പ്രത്യേകതയായിരുന്നു ആവേശകരമായ ആരാധന. ആവേശകരമായ ആരാധന, ദൈവത്തെ സ്തുതിക്കുന്ന കാര്യത്തില് സ്വാതന്ത്ര്യം വേണമെന്ന് പറഞ്ഞാണ് സമുദായങ്ങൾ നമ്മുടെ പിതാക്കന്മാർ ഇറങ്ങിത്തിരിച്ചത്. ഹല്ലേലൂയ പറയുവാനുള്ള സ്വാതന്ത്ര്യത്തിന്, സ്തോത്രം പറയുവാനുള്ള സ്വാതന്ത്ര്യത്തിന്, അന്യഭാഷ ദൈവത്തെ ആരാധിക്കാനുള്ള സ്വാതന്ത്ര്യത്തിന് നമ്മുടെ പിതാക്കന്മാർ പള്ളികളെ വിട്ട് ഇറങ്ങിത്തിരിച്ചുവെങ്കിൽ ദൈവത്തിൽ കൂടി വന്ന് മൗനമായിരിക്കാനല്ല, അവർ വില കൊടുത്ത് വാങ്ങിയ സ്വാതന്ത്ര്യം നമുക്ക് ദൈവത്തെ ആരാധിക്കാനാണ്. ഇംഗ്ലണ്ടിലെ ഒരു കത്തീഡ്രലിലെ കാര്യസമാറ്റി കുറവ് ഉണർവുണ്ടായി. അവിടെയുള്ള ആളുകളെല്ലാം പരിശുദ്ധാത്മ ഉണർവ് പ്രാപിച്ചു, വളരെ ശക്തിയോടെ ദൈവത്തെ ആരാധിക്കാൻ തുടങ്ങി. ഒരു ബിസിനസ്സുകാരൻ ലണ്ടനിലെത്തിയപ്പോൾ അയാള് ഈ പള്ളിയിൽ ചെന്ന് ആരാധനയ്ക്ക്. അവിടെ ചെന്നപ്പോ അയക്ക് തോന്നി, ആംഗ്ലിക്കൻ പള്ളിയാണ് വിചാരിച്ച് വന്നതാണല്ലോ, ഇത് ബന്ധിക്കോസുകാരുടെ ഹോള് പോലെ ഇരിക്കുന്നല്ലോ. അയാള് ആരാധന കഴിഞ്ഞ് അച്ഛനെ കണ്ടു ചോദിച്ചു, അച്ഛ നിങ്ങൾ ഇവിടെ നശിപ്പിച്ചല്ലോ. ഒന്ന് ശാന്തമായിട്ടിരുന്ന്, സ്വസ്ഥമായിട്ടിരുന്ന്, മൗനമായിട്ട് ദൈവത്തെ ഒന്ന് വിളിച്ച് പ്രാർത്ഥിക്കാമെന്ന് വിചാരിച്ചപ്പോൾ ഇവിടെ എന്തൊരു ബഹളമാണ്, എന്തൊരു ശബ്ദ കോലാഹലമാണ്. അച്ഛൻ പറഞ്ഞ, അത്രയുള്ള കാര്യം, അതിനിവിടെ സ്ഥലമുണ്ട്, ശാന്തമായിട്ടിരിക്കാം. അങ്ങനെ വിളിച്ചുകൊണ്ടുപോയി പള്ളിയുടെ പുറകുവശത്ത് സെമിത്തേരിയുണ്ട്, ശ്മശാനമുണ്ട്, അവിടെ കൊണ്ടുവന്നിട്ട് പറഞ്ഞു, ഇവിടെ നൂറുകണക്കിന് ആളുകളുണ്ടെങ്കിലും ഒരു ശബ്ദവും ആരും ഉണ്ടാക്കത്തില്ല, അവിടെ ജീവൻ പ്രാപിച്ചവരാണ്, ഒരു ശബ്ദം ഉണ്ടായിക്കൊണ്ടിരിക്കും. ജീവനുള്ളവൻ, അവന്റെ ആരാധനയിൽ ചൈതന്യമുണ്ട്. കായിൻ കൊണ്ടുവന്ന കൃഷി സാധനങ്ങൾ എത്ര നേരം വെച്ചുകൊണ്ടിരുന്നാലും ഒരു ചലനവുമില്ല, ഒരു ശബ്ദവുമില്ല. ഹാബേലിന്റെ ആട്ടുംകുട്ടി വന്ന സമയം മുതൽ തുള്ളിച്ചാടുകയാണ്, അത് കരയുകയാണ്, അത് ശബ്ദവിടെ കേൾക്കാം. ചില ആളുകൾ വേദശാസ്ത്രമൊക്കെ പഠിച്ച് ഒരുപാട് പഠനമായി കഴിയുമ്പോൾ പറയും, അതിയെ ശബ്ദം വേണ്ട, ശാന്തമായിട്ടൊക്കെ മതി ആരാധിക്കുന്നത്. യുദ്ധം നടക്കുന്നിടത്തുനിന്ന് മുറിവേറ്റ ആളുകളെ കൊണ്ടുവന്ന് ചികിത്സിക്കുന്നിടത്ത് വളരെ ആളുകൾ മരിക്കുക, മരിക്കുന്നവരെ അടക്കാനായിട്ട് ആളുകളെ നിർത്തിയിട്ടുണ്ട്. വളരെ ഡിപ്രഷൻ ഉണ്ടാക്കുന്നൊരു ജോലിയാണ്. ഒരു ദിവസം തന്നെ 50 ആളുകളെ കുഴിച്ചിടുക എന്നത്. അതുകൊണ്ട് നല്ലവണ്ണം മദ്യപിച്ചിട്ടാണ് രണ്ടുപേർ ആ ജോലി ചെയ്യുന്നത്. ഒരു ചെറുപ്പക്കാരനെ കൊണ്ടുപോയി കുഴിച്ചിടാനായിട്ട് കുഴി വെട്ടി, കുഴിച്ചിടാൻ തുടങ്ങിയപ്പോൾ അവന് മരിച്ചിട്ടില്ലായിരുന്നു. അബോധാവസ്ഥയിൽ അവന് ബോധം വന്നു, അവന് മനസ്സിലായി കുടിച്ചിടാൻ പോവുക. അവൻ പറഞ്ഞു, അയ്യോ ഞാൻ മരിച്ചിട്ടില്ല, എനിക്ക് ജീവനുണ്ടെന്നെ കുടിച്ചിടല്ലേ. മദ്യപാനി രണ്ടും കണ്ണി കണ്ണു നോക്കിയിട്ട് അവർ ചോദിച്ചു, നീ ഏത് ക്ലാസ് വരെ പഠിച്ചതാണ്? അവൻ പറഞ്ഞു, ഞാൻ ഹൈസ്കൂൾ ഗ്രാജുവേറ്റ് ചെയ്താണ്. ആ ഹൈസ്കൂൾ ഗ്രാജുവേറ്റ് ചെയ്തോ? MD എടുത്ത ഡോക്ടറാ പറഞ്ഞാ നീ മരിച്ചെന്ന് നിന്റെ ഹൈസ്കൂളുകാരെ പറയുന്നു. അകത്ത് ജീവനുള്ളവന് ആരുടെയും സാക്ഷ്യം വേണ്ട, അകത്ത് ജീവനുള്ളവന് അത് അടക്കി വയ്ക്കുവാൻ കഴിയയില്ല. ശവസംസ്കാര ശിശുവിടെ നടക്കുന്ന ഒരു ചെറുപ്പക്കാരൻ മരിച്ച് ശവപ്പെട്ടിയിൽ കിടക്കുന്നു. അവിടെ ഭാര്യയിൽ നിന്ന് കരയുന്ന, മക്കളിൽ നിന്ന് കരയുന്ന ചുറ്റും വളരെ ആളുകൾ, ബന്ധുക്കളെല്ലാം വന്നിട്ടുണ്ട്. അച്ഛൻ വന്ന് ചൊല്ലത്തെല്ലാം ചൊല്ലുന്നു. അടക്കത്തുള്ള സകല ക്രമീകരണവുമായി ഭംഗിയായ ശുശ്രൂഷ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരു മനുഷ്യൻ ആ ശുശ്രൂഷ ഉഴപ്പിക്കളഞ്ഞു, അലക്ഷ്യമാക്കിക്കളഞ്ഞു. ആരാണെന്നറിയാമോ? ഈ പെട്ടിക്കിടന്ന ആളങ്ങ് ജീവിച്ചെടുത്തേറ്റു. അയാള് ഭാര്യയോടൊക്കെ വർത്താനം പറയാൻ തുടങ്ങി. അടുത്ത ചോദിച്ച് ശുശ്രൂഷ അലക്ഷ്യമാക്കല്ലേ, ശാന്തമായിട്ട് കിടക്കാൻ. ജീവൻ കിട്ടിയവനെ അടക്കി കിടത്തുവാൻ ഒക്കുകയില്ല. ജീവനില്ലാത്തവൻ നീ മരിച്ചവനാണ്, നീ മരിച്ചു കിടക്കണമെന്ന് ചുറ്റും നിൽക്കുന്ന ആളുകൾ പറയുമ്പോൾ നിന്റെ അകത്ത് ജീവൻ ഉണ്ടെങ്കിൽ നിനക്കവിടെ അടങ്ങിയിരിക്കാൻ കഴിയുകയില്ല. സ്തോത്രം. നയനിലെ വിധവയുടെ മകനെ കർത്താവ് ഉയർപ്പിച്ചു. ഉയർപ്പിച്ചു കഴിഞ്ഞപ്പോൾ അവൻ പറയുകയാണ്, അയ്യോ എന്റെ വീട്ടിൽ നിന്ന് മഞ്ചലിൽ എടുത്തോണ്ട് വന്ന ഈ നല്ല മനുഷ്യരാ, നല്ല ആളുകളാ, ഞാനിപ്പോ ഇതേ ഇറങ്ങിയാ മോശമല്ലേ, അതുകൊണ്ട് ഞാൻ ഇതേ തന്നെ കിടക്കുക. ജീവൻ കിട്ടിയെങ്കിൽ ഇനി മഞ്ചലിൽ കിടക്കരുത്, നിനക്ക് ജീവൻ കിട്ടിയെങ്കിൽ ചാടി ഇറങ്ങിക്കൊള്ളണം. പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്. പെന്തിക്കോസ് സഭയില് മടങ്ങി വരേണ്ടത് ആത്മാവിലുള്ള ആരാധനയും ആരാധനയുടെ സന്തോഷവുമാണ്. സ്തോത്രം. പരിശുദ്ധാത്മ നിറവിലുള്ള ആരാധനയിൽ കുറഞ്ഞ ഒരാരാധനയും പെന്തിക്കോസ് ആരാധനയല്ല. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ പ്രാപിക്കാതെ ആത്മീയ അനുഭവങ്ങളില്ലാതെ കുറെ പേര് കൂടി നിന്ന് കൈയടിച്ച് പാടി അങ്ങനെ പെന്തിക്കോസ് സഭയാണെന്ന് ആരെങ്കിലും പറയുന്നുവെങ്കിൽ അത് പെന്തിക്കോസ് സഭയല്ല, പരിശുദ്ധാത്മ നിറവാണ് പെന്തിക്കോസിന്റെ താക്കോൽ. ദൈവത്തിന്റെ ആത്മാവിന്റെ നിറവിലുള്ള ആരാധനയാണ് പെന്തിക്കോസ് ആരാധന. ദൈവജനം ആദിമ ആരാധനയിലേക്ക് മടങ്ങി വരണമെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ആത്മ നിറവിലുള്ള ആരാധനയിലേക്ക് മടങ്ങി വരണമെന്നാണ്. ജീവനകത്ത് വ്യാപരിക്കുന്നുവെങ്കിൽ മാത്രമേ, പരിശുദ്ധാത്മ ശക്തി അകത്ത് വ്യാപരിക്കുന്നുവെങ്കിൽ മാത്രമേ ആത്മാവിൽ ആരാധിപ്പാൻ കഴിയുകയുള്ളൂ. സ്തോത്രം. പലർക്കും ബുദ്ധിമുട്ടാണ് ശബ്ദത്തിലുള്ള ആരാധന. ചന്തയിൽ വലിയ ബഹളമാണെന്ന് ആളുകൾ പറയും. ചന്തയിൽ ആരാ ബഹളം വെക്കുന്നത് എന്ന് നോക്കി അവിടെ ആരും ബഹളം വെക്കുന്നില്ല. എല്ലാവരും ഓരോരോ സാധനങ്ങളുടെ വിലയൊക്കെ പറയുകയാണ്, ഇതെന്താ വില, എന്താ വില, എനിക്കത് വേണം, ഇത്ര വേണം, ഇങ്ങനെ പലരും പറയുന്നതുകൊണ്ട് ശബ്ദം കേൾക്കുന്നേ ഉള്ളൂ. പെന്തിക്കോസ് ആരാധനയിൽ വലിയ ബഹളമാണെന്ന് ആളുകൾ ഒന്നും ബഹളമല്ല. ഓരോരുത്തർ ദൈവത്തോട് കാര്യം പറയുകയാണ്, ഓരോരുത്തർ ദൈവത്തെ സ്തുതിക്കുകയാണ്, ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്. യഹൂദന് പറ്റിയ ആരാധന തകർന്നു എന്നതാണ്, പുതിയ നിയമസഭയ്ക്കും പറ്റിയതാണ്. ആരാധന തകർന്നു, ചൊലുത്തുകളിലേക്കും പാരമ്പര്യങ്ങളിലേക്കും തിരിഞ്ഞപ്പോൾ ജീവൻ നഷ്ടപ്പെട്ട സഭയ്ക്ക്. പരിശുദ്ധാത്മ നിറവ് പ്രാപിച്ചപ്പോൾ ജീവനുള്ള സഭകൾ എഴുന്നേറ്റു, ജീവനുള്ള കൂട്ടങ്ങൾ എഴുന്നേറ്റു, ആളുകൾ ഓടിക്കൂടാൻ തുടങ്ങി. പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനങ്ങളാണ് പെന്തിക്കോസ്തുകാരിലേക്ക് ആളുകളെ വരുത്തിയത്. പെന്തക്കോസ്റ്റൽ മാഗ്നറ്റിസത്തെ കുറിച്ച് ഒരാൾ റിസർച്ച് ചെയ്ത് കണ്ടുപിടിച്ചിട്ട് എന്തുകൊണ്ടാണ് ആളുകൾ പെന്തിക്കോസ്റ്റൽ ഇത്രയും വരുന്നത്, അതിന്റെ ആകർഷണീയത, അതിന്റെ വശ്യത എന്താണ്. പ്രധാനമായൊരു കാരണമായിരുന്നത് ആത്മാവിലുള്ള ആരാധന. അക്ഷരത്തിന്റെ ആരാധനയിൽ മടുത്തിരിക്കുന്ന ആളുകൾക്ക് പരിശുദ്ധാത്മറവിലുള്ള ആരാധനയെ അവരെ ആകർഷിക്കുകയാണ്. യെരുശലേം നഗരത്തിലെ യെരുശലേം ദേവാലയത്തിലെ ചടങ്ങുള്ള ആരാധന, നൂറ്റാണ്ടുകളായി പഴക്കമുള്ള ലേവിയ പൗരോഹിത്യത്തിന്റെ പാരമ്പര്യ ആരാധന നടക്കുമ്പോൾ പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്ന് യെരുശലേം ദേവാലയത്തിലല്ല, അവര് പെരുന്നാൾ കൂടി ആരാധനാ സ്ഥലത്തല്ല, മർക്കോസ് എന്ന ഒരു ലേമന്റെ മാളികമുറിയിലാണ് പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്നത്. സ്തോത്രം. പ്രൈസ് ദ ലോർഡ്. ആളുകൾ അവിടെ ഓടിക്കൂടിയിട്ട് ഒറ്റ പ്രസംഗത്തിൽ 3000 പേര് സ്നാനപ്പെടാൻ ഇടയായിത്തീർന്നതിന്റെ കാരണം ആത്മാവിടെ ഇറങ്ങി വന്നു എന്നതായിരുന്നു. വലിയൊരു മുഴക്കമുണ്ടായി, പെന്തിക്കോസ്റ്റിന്റെ മുഴക്കമുണ്ടായി. ആ മുഴക്കം അവസാനിച്ചില്ല, ഇന്ന് ലോകം മുഴുവൻ പെന്തിക്കോസ്റ്റിന്റെ മുഴക്കം മുടങ്ങിക്കൊണ്ടിരിക്കുകയാണ്. സ്തോത്രം. പെന്തിക്കോസ്റ്റുകാരുടെ പ്രത്യേകതയാണ് ഗുഡ് പ്രീച്ചിങ്, നല്ല പ്രസംഗം എന്ന് പറഞ്ഞാൽ ആവേശത്തോടെ പ്രസംഗിക്കും. പെന്തിക്കോസ്റ്റുകാർക്ക് മാത്രം മനസ്സിലാകുന്ന ഒരു വാക്കുണ്ട്, അന്തരീക്ഷം. പള്ളി പോയി വരുന്നുണ്ട് ചോദിച്ചാൽ ഇന്നെങ്ങനെയുണ്ടായിരുന്ന അന്തരീക്ഷം, അവർ പറയും നല്ല വെയിലായിരുന്നല്ലോ, അവർക്കതേ മനസ്സിലാകത്തുള്ളൂ. പെന്തിക്കോസ്റ്റുകാരോട് ചോദിച്ചാൽ എങ്ങനെയുണ്ടായിരുന്ന കോൺഫറൻസിന്റെ അന്തരീക്ഷം, അത് നല്ല ആത്മീയ അന്തരീക്ഷമായിരുന്നു. പെന്തിക്കോസ്റ്റുകാർക്ക് മനസ്സിലാകുന്ന ഒരു വാക്കാണ് അന്തരീക്ഷം. അന്തരീക്ഷം ഇല്ല എങ്കിൽ സന്തോഷം ഉണ്ടാകത്തില്ല, അന്തരീക്ഷം ഇല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ നടക്കത്തില്ല. പെന്തിക്കോസ്റ്റൽ കമ്മ്യൂണിക്കേഷൻ അറ്റ്മോസ്ഫറിക് കമ്മ്യൂണിക്കേഷൻ ആണ്. സ്തോത്രം. പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്. നാം ഇവിടെ വചനമിരുന്ന് പഠിക്കുകയല്ല, വചനത്തെ ആഘോഷിക്കുക. ഒരു കാര്യം കേട്ടാൽ മതി, നമ്മുടെ അകത്ത് തൊടുന്നൊരു കാര്യമുണ്ടെങ്കിൽ നമ്മൾ ഇളകിപ്പോകും. ഈ കഴിഞ്ഞ ദിവസം നാട്ടിൽ നടന്ന ഒരു കൺവെൻഷന് ഒരു പ്രസംഗകൻ പ്രസംഗത്തിൽ പറഞ്ഞു, യേശു മടങ്ങി വരുന്നുള്ള കിംവദന്തി ലോകം മുഴുവൻ പ്രചരിച്ചിരിക്കുകയാണ്. അവിടെ നിന്ന് എല്ലാവരും ഹല്ലേലൂയ പറഞ്ഞു. കിംവദന്തി എന്ന വാക്കിന്റെ അർത്ഥം നുണപ്രചരണമാണ്. അയാൾ വിചാരിച്ച് വലിയൊരു വാക്കാണെന്ന് വിചാരിച്ചത് പറഞ്ഞതാ, പക്ഷെ കേട്ടയാൾക്ക് സന്തോഷമാണ്. എന്താ കാര്യം എന്നറിയാമോ, യേശു വരുന്നുവെന്ന് കേട്ട് കഴിഞ്ഞാൽ പെന്തിക്കോസ്തുകാരുടെ അകത്ത് ഇളക്കം ഉണ്ടാകുന്നു. പ്രൈസ് ദ ലോർഡ്. വചനത്തിൽ വചനത്തെ ആഘോഷിക്കുന്നവരാണ് നമ്മൾ. ദൈവം നല്ലവരാണെന്ന് പറഞ്ഞാൽ നമ്മൾ സന്തോഷിക്കും. നമ്മുടെ ദൈവം അത്ഭുതങ്ങളുടെ ദൈവമാണെന്ന് പറഞ്ഞാൽ നമ്മൾ സന്തോഷിക്കും. നമ്മുടെ കർത്താവിനെ കുറിച്ച് കേൾക്കുമ്പോൾ നമ്മൾ സന്തോഷിക്കും. നാം വചനത്തെ ആഘോഷിക്കുന്നവരാണ്. വി സെലിബ്രേറ്റ് ദ വേർഡ് ഓഫ് ഗോഡ്. ദൈവത്തിന്റെ വചനത്തിൽ നിന്ന് അകത്ത് മാറിയാൽ, ദൈവത്തിന്റെ വചനത്തിൽ നിന്ന് അകത്ത് മാറിയാൽ നമ്മുടെ സഭകൾ തകർന്നു പോകും. വചനത്തിന്റെ അടിത്തറയിലാണ് നമ്മുടെ സഭകളെ തകർന്നു. കേരളത്തിലെ പെന്തിക്കോസ്തുകാർ അഭിമാനിക്കാൻ അവർക്ക് വകയുണ്ട്. ദൈവത്തിന്റെ വചനത്തിന്റെ അടിത്തറ ദൈവത്തിന്റെ കൃപയാൽ കേരളത്തിലെ പിതാക്കന്മാർക്ക് ദൈവം നൽകിയിരുന്നു. സ്തോത്രം, പ്രൈസ് ദ ലോർഡ്. അത് നമ്മുടെ ഒരു വലിയ പൈതൃകമാണ്. അതുകൊണ്ടാണ് വചനത്തിലില്ലാത്ത ഏതെങ്കിലും കാര്യം വന്നാൽ വിജയിക്കത്തില്ല, കാരണം അത് സ്വീകരിക്കത്തില്ല. ദൈവത്തിന്റെ വചനത്തിലുണ്ടോ എന്ന് നോക്കിയിട്ട് സ്വീകരിക്കത്തുള്ളൂ. ബരോവയിലുള്ള ക്രിസ്ത്യാനികൾ തെസലോനിക്കയിലുള്ളവരെക്കാൾ ഉത്തമന്മാരായിരുന്നു. അവർ വചനം കേൾക്കുക മാത്രമല്ല, അതങ്ങനെ തന്നെയൊന്ന് ദിനം പ്രതി തിരുവെഴുത്തുകളെ ശോധന ചെയ്തു വന്നു. ഉത്തമന്മാരായ ക്രിസ്ത്യാനികൾ ദിനം പ്രതി ദൈവോധന ശോധന ചെയ്യുന്നവരാണ്. അമ്മച്ചി സ്വഭാവത്തിൽ സാക്ഷി പറഞ്ഞു, കഴിഞ്ഞ ഒരു മാസമായിട്ട് എന്റെ കണ്ണാടി കാണാനില്ല, നോക്കാൻ ഇനി ഒരു സ്ഥലവുമില്ല. ഇന്ന് രാവിലെ വേദവസ്വം തുറന്നപ്പോ അതിനകത്ത് ഇരിപ്പുണ്ട്. അമ്മച്ചിക്ക് കണ്ണ് കാണത്തില്ല കണ്ണാടി വെച്ചാലും, അമ്മച്ചിയെ കുറ്റം പറയുന്നില്ല. കണ്ണ് കാണാവുന്നവരും ആണ്ടിലൊരിക്കലല്ലേ വേദവസ്വം തുറക്കാൻ. ദിനം പ്രതി തിരുവെഴുത്തുകളെ ശോധന ചെയ്തു വരുന്നവരാണ് ഉത്തമന്മാരായ വിശ്വാസികൾ.
ദൈവത്തിന്റെ വചനത്തിന്റെ നല്ല പ്രസംഗമില്ല എങ്കിൽ പെന്തിക്കോസ്തുകാർക്ക് തൃപ്തി വരികയില്ല. പണ്ടത്തെ കാലത്ത് പിതാക്കന്മാർ സിംഹങ്ങളെ പോലെ ഗർജിച്ചുകൊണ്ട് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ദൈവത്തിന്റെ വചനം പ്രസംഗിച്ചതിനാലാണ് അനേകം സഭകൾ അവിടെ എഴുന്നേൽപ്പാനിടയായത്.
യഹോവേ, ഞങ്ങൾ മടങ്ങി വരേണ്ടതിന് ഞങ്ങളെ നിങ്കലേക്ക് മടക്കി വരുത്തണമേ. ദൈവ വചനത്തിലേക്ക് ഒരു മടങ്ങി വരവ് നമുക്ക് ആവശ്യമാണ്. വചനത്തോടൊരു പുതിയ സ്നേഹം നമുക്ക് ആവശ്യമാണ്. സ്തോത്രം. മെതഡിസ്റ്റ് സഭയിൽ നിന്ന് പെന്തിക്കോസ് വന്നൊരു മനുഷ്യ പുസ്തകത്തിൽ എഴുതി, മെതഡിസ്റ്റുകാര് വേദപുസ്തകം വായിക്കാൻ എന്നെ പഠിപ്പിച്ചു, പെന്തിക്കോസ്തുകാര് വേദപുസ്തകത്തെ സ്നേഹിക്കുവാൻ എന്നെ പഠിപ്പിച്ചു. നമുക്ക് ഇതിനോട് സ്നേഹമാണ്. പ്രൈസ് ദ ലോർഡ്. ഒരു പ്രത്യേക ബന്ധം ദൈവവുമായിട്ടുണ്ട്, അതാണ് നമ്മുടെ ആത്മീയ അനുഭവം. അത് നഷ്ടപ്പെട്ടു എന്നതാണ് നമ്മുടെ തകർച്ചയുടെ കാരണം. വെളിപ്പാട് പുസ്തകത്തിൽ സഭയുടെ നാഥൻ പറയുന്നു, നിന്റെ ആദ്യ സ്നേഹം വിട്ടുകളഞ്ഞു എന്നൊരു കുറ്റം നിന്നെ കുറിച്ച് പറയാനുണ്ട്. ഒരു പ്രത്യേക സ്നേഹം. 100 ആടുണ്ടായിരുന്നു, ഒരാട് നഷ്ടപ്പെട്ടു. 99 മരുഭൂമിയിൽ വിട്ടേച്ച് കാണാതെ പോയ ആടിനെ തെരഞ്ഞിടയൻ പോയി. യുക്തിപരമായി നോക്കിയാൽ ഇടയൻ കാണിച്ചത് ശരിയല്ല. ഒരാടല്ലേ പോയുള്ളൂ, 99 ഇപ്പൊ 99 മരുഭൂമിയിൽ വിട്ടേച്ചാ പോയത്, വീട്ടിൽ കൊണ്ടാക്കിയിട്ടല്ലേ പോയത്. സൺഡേ സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ പഠിച്ചിട്ടുണ്ടിങ്ങനെ 100 ആടിനെ കൊണ്ടുവന്നു, എണ്ണി നോക്കി വന്ന് 2-3 ആലക്കകത്ത് കയറ്റിയപ്പോൾ 99 ഉള്ളൂ. അന്നേരം ഓർത്ത് വന്നില്ലല്ലോ, എന്നിട്ട് തിരക്കി പോയി എന്നല്ല. എന്റെ ഒരാട് പോയി എന്ന് കേട്ടപ്പോൾ ഇടയും ബാക്കിയെല്ലാം മറന്നു. അതാണ് ആടിനോടുള്ള സ്നേഹബന്ധം. അതുപോലെയാണ് ആടിന് ഇടയനോടുമുള്ള സ്നേഹബന്ധം. ഇടയനെ കിടന്ന് വിളിക്കുകയാണ് ആട് വീണ സമയം, നഷ്ടപ്പെട്ട സമയം മുതൽ. എന്റെ ആട്, എന്റെ ആട് എന്ന് പറഞ്ഞുകൊണ്ട് ഇടയൻ ആടിനെ തെരഞ്ഞു ചെല്ലുകയാണ്. ഒരു സ്നേഹബന്ധമുണ്ട്. ആ സ്നേഹബന്ധമില്ലെങ്കിൽ ഒരു യാന്ത്രികമായ ആത്മീയ അനുഭവമേ ഉള്ളൂ, മെക്കാനിക്കൽ സ്പിരിച്വൽ എക്സ്പീരിയൻസ്. കർത്താവ് എന്ന് പറഞ്ഞാൽ അകത്ത് ഒരു പ്രത്യേക ചലനം ഉണ്ടാകുന്നു. ദൈവത്തോട് സ്നേഹമുണ്ടോ ഇല്ലയോ എന്നറിയാൻ ഒരു കാര്യം ചെയ്താൽ, നിങ്ങളെ കൊണ്ടുപോയി ആത്മാവിരുദ്ധത്തിലും ആരാധിക്കാൻ സഭകളില്ലാത്ത ഏതെങ്കിലും ഒരു പട്ടണത്തിൽ കൊണ്ടുപോയി ആക്കണം. അമ്മച്ചിമാരും അപ്പച്ചന്മാരും ഒക്കെ അവരെങ്ങനെ താമസിക്കുകയാണെങ്കിൽ ഒരാഴ്ച കഴിയുമ്പോൾ അവർ പറയും, മോനെ ഇവിടെ അടുത്ത് എന്നും ഇല്ല ഇടാ, നമുക്കൊന്ന് ആരാധിക്കാൻ പാടും. ഇല്ല അമ്മച്ചി, അങ്ങ് 200 മൈൽ അകലെയാണ്, അന്നങ്ങ് അവിടെ ഇരിക്കും, 200 മൈൽ പോകാനൊക്കത്തില്ല. പിന്നെ പിറ്റേ ആഴ്ച വരുമ്പോൾ അമ്മച്ചി ചോദിക്കും, മോനെ എങ്ങനെ നമുക്ക് അവിടെ നിന്ന് പോകാനൊക്കുമോ? ഇല്ല അമ്മച്ചി, 200 മൈൽ അകലെ. 4-ാമത്തെ ആഴ്ച ആകുമ്പോൾ അമ്മച്ചി പറയും, എന്നെ നാട്ടിലൊന്ന് വിട്ടേക്കാം, എനിക്ക് ആരാധിക്കണം. അകത്തിൽ അടക്കി വെക്കാനൊക്കത്തില്ല. അതാണ് ദൈവത്തോടുള്ള സ്നേഹം. ആരാധന മുടക്കാൻ കഴിയയില്ല. ഒരു സ്നേഹബന്ധമാണ്. ഒരു ദൈവ വചനം കേൾക്കുമ്പോൾ, ദൈവസന്നിൽ വരുമ്പോൾ, കൂട്ടായ്മയ്ക്ക് പോകുമ്പോൾ ഒരു പ്രത്യേകതയാണ് അകത്ത് ഉണ്ടാകുന്നത്. ആ പ്രത്യേകത നഷ്ടപ്പെട്ടെങ്കിൽ അതിന്റെ അർത്ഥം നീ പിന്മാറി എന്നാണ് അതിന്റെ അർത്ഥം. നിനക്കൊരു ചലനമില്ലെങ്കിൽ, ആത്മീയ കൂട്ടായ്മ കേൾക്കുമ്പോൾ ഒരു താല്പര്യം ഇല്ലെങ്കിൽ, അതിന്റെ അർത്ഥം നീ ആത്മീയമായി പുറകോട്ട് മാറിയെന്നാണ്. ഓ, ഏതെങ്കിലും ഒരു കാലത്ത് ഇവിടെ ഇരിക്കുന്ന മുഴുവൻ ആളുകളും അവരുടെ ജീവിതത്തിൽ ഏതെങ്കിലും ഒരു കാലത്ത് ആത്മീയത്തിൽ ഏറ്റവും ശുഷ്കാന്തി തുടങ്ങുന്നവരാണ്. അന്ന് ദൈവത്തിനെ വായിക്കാൻ എന്തൊരു താല്പര്യമായിരുന്നു, പ്രസംഗം കേൾക്കാൻ എന്നൊരു താല്പര്യമായിരുന്നു, എവിടെയാണെങ്കിലും യോഗത്തിന് പോകാൻ താല്പര്യമായിരുന്നു, പ്രാർത്ഥിക്കാൻ താല്പര്യമായിരുന്നു. അന്ന് കാർ ഓടിച്ചുകൊണ്ട് പോകുമ്പോൾ അന്യഭാഷ പറഞ്ഞിട്ടുണ്ട്. അന്ന് യോഗത്തിൽ നിന്ന് ആത്മാവിൽ ചലിച്ചിട്ടുണ്ട്. പാട്ട്, ചില പാട്ടുകൾ ആഴ്ചകൾ ദൂരം പാടിപ്പാടി നടന്നിട്ടുണ്ട്. ആ കാലത്തേക്ക് മടങ്ങി വരണം, ആ കാലത്തേക്ക് മടങ്ങി വരേണം. പ്രൈസ് ദ ലോർഡ്. എവിടെയാണോ നഷ്ടപ്പെട്ടത്, നഷ്ടപ്പെട്ടതിനെ മടക്കി വരുത്തേണം. സ്തോത്രം. ദൈവമേ, ഞങ്ങൾ നിങ്ങളേക്ക് മടങ്ങി വരേണ്ടത് നീ ഞങ്ങളെ മടക്കി വരുത്തേണമേ. ജനത്തിനു വേണ്ടിയാണ്. ഇതുവരെ ഞാൻ വ്യക്തിപരമായ കാര്യമാണ് പറഞ്ഞത്. ഇവിടെയുള്ള മുഴുവൻ ദൈവജനവും നമ്മുടെ സഭകൾക്ക് വേണ്ടി നിലവിളിക്കണം. മൂപ്പന്മാർ പട്ടണവാതുക്കൽ കാവൽ ചെയ്യുന്നില്ല, ഇരമ്യാവ് കണ്ടെത്തി കാര്യമാണ്. പ്രവാചകനും പുരോഹിതനും ദൈവാലയത്തിനുള്ളിൽ വെച്ച് തന്നെ അടിമകളാക്കപ്പെട്ടു. നേതൃത്വം മുതൽ സഭയുടെ താഴത്തെ തലം വരെ പതുക്കെ പതുക്കെ ഇടിവിടി ദൈവത്തിങ്ങൾ തകർന്നു മാറി. അനുഭവം കാണുമ്പോൾ ഇരമ്യാവിനെ പോലെ ദൈവവുമായി ബന്ധം പുലർത്തുന്ന ആളുകളുടെ അകത്ത് ഈ പ്രാർത്ഥന ഉണ്ടാകണം, എന്റെ ദൈവമേ ഞങ്ങളെ നിങ്ങളെയൊക്കെ മടക്കി വരുത്തണമേ. അവരുടെ നേരെ വിരൽ ചൂണ്ടുകയല്ലായിരുന്നു ഇരമ്യാവ്, എന്റെ ദൈവമേ അവരെയൊക്കെ മടക്കി വരുത്തണമെന്നല്ല പറഞ്ഞത്, ദൈവമേ പിന്മാറിപ്പോരെ മടക്കി വരുത്തണമെന്നല്ല പറഞ്ഞത്, ഞങ്ങളുടെ മൂപ്പന്മാരെ പുരോഹിതന്മാരെ പ്രവാചകന്മാരെ യൗവനക്കാരെ മടക്കി വരുത്തണമേ എന്നല്ല പറഞ്ഞത്, ഞങ്ങളെ മടക്കി വരുത്തണമേ. ആ പ്രശ്നത്തിന്റെ ഒരു ഭാഗമായി ഇരമ്യാവ് തീർന്നു. അവരുടെ ഇവരുടെ നേരെ വിരൽ ചൂണ്ടാതെ ഇരമ്യാവ് പറയുന്നു, ഞാനും ആ പ്രശ്നത്തിൽപ്പെട്ടവനാണ്, ദൈവമേ ഞങ്ങളെ മടക്കി വരുത്തണമേ. പ്രശ്നവുമായി ഐഡന്റിഫൈ ചെയ്യുന്നവന് മാത്രമേ പ്രശ്നത്തിന്റെ പരിഹാരം കണ്ടെത്താൻ കഴിയുള്ളൂ. പ്രശ്നത്തിനുള്ള ദൂരത്ത് നിന്നുകൊണ്ട് ഞാൻ നീതിമാനെന്ന് ഭാവിക്കുന്നവൻ പരീക്ഷനാണ്. അവൻ ഒരിക്കലും ആത്മീയ അനുഭവങ്ങൾ കൊണ്ടെത്തിപ്പാൻ കഴിയയില്ല. തെറ്റുകളും കുറ്റങ്ങളും അവരുടേത് മാത്രമല്ല, അതിനകത്ത് എന്റെയും കൂടെ പങ്കുണ്ടെന്ന് എപ്പോൾ നീ സമ്മതിക്കുന്നു അപ്പോഴാണ് ദൈവം തന്നെ ഉപയോഗിക്കാൻ പോകുന്നത്. മടക്കി വരുത്തേണ്ടതിന് സ്തോത്രം. പ്രൈസ് തലോ ഇരമ്യാവ് പ്രാർത്ഥിക്കുകയാണ്, ഞങ്ങളെ മടക്കി വരുത്തണമേ, ഞങ്ങളെ നിങ്ങളിലേക്ക് മടക്കി വരുത്തണമേ. തന്റെ ജനത്തെ കുറിച്ചുള്ള ഭാരം തന്റെ അകത്ത് കയറി. ഇരമ്യാവ് പ്രവചിച്ചു തുടങ്ങിയപ്പോൾ കുറച്ചു പേരൊക്കെ വന്ന് പറഞ്ഞു, പ്രവചിക്കല്ലേ കേട്ടോ, പ്രവചിക്കാനായിട്ട് യെരുശലേം ദേവാലയത്തിൽ അനുവാദം കൊടുത്തില്ല, ദേവാലയത്തിൽ ആരാധന കഴിഞ്ഞ് ഇറങ്ങി വരുന്ന ആളുകളോട് വാതുക്കൽ നിന്ന് പ്രസംഗിക്കുകയായിരുന്നു ഇരമ്യാവ്. ഇരമ്യാവിന് പുൽപ്പിറ്റ് കിട്ടിയില്ല, പക്ഷെ ഇരമ്യാവ് ദൂത് അടച്ചു വെച്ചില്ല, വിളിച്ചു പറഞ്ഞു. ഇരമ്യാവിന്റെ വാക്കുകൾ മൂർച്ചയുള്ളതായിരുന്നു, എന്നാൽ ഇരമ്യാവിന്റെ ഹൃദയം മെഴുക് പോലെ ഉരുകിയതായിരുന്നു. അവൻ മൂർച്ചയുള്ള വാക്കുകൾ കൊണ്ട് ഇടിച്ച് മുറിക്കുന്ന തകർക്കുന്ന വാക്കുകൾ കൊണ്ട് അവൻ പ്രവചിക്കുമ്പോൾ തന്നെ കരയുന്ന ഒരു ഹൃദയത്തിൽ നിന്നാണ് അവന്റെ വാക്കുകൾ പുറത്തേക്ക് വന്നത്. സ്തോത്രം. അങ്ങനെ വെളിയിൽ നിന്ന് പ്രവചിക്കുമ്പോൾ പ്രധാന പുരോഹിതൻ ഇങ്ങോട്ട് വന്ന് കന്നത്തടിച്ചു, പശു പുരോഹിതൻ. ഇരമ്യാവ് വീട്ടിൽ ചെന്നിരുന്നു പറഞ്ഞു, എന്റെ ദൈവമേ ഇനിയില്ല, ഇനി ഞാൻ പ്രവചിക്കാൻ, നീ പറഞ്ഞെന്നെ പറ്റിച്ചു, നീ എന്നോട് പറഞ്ഞു പോയി പ്രവചിക്കാൻ, ഞാൻ പ്രവചിച്ചു, മതി യഹോവേ, ഇനി ഞാൻ ഒരു വാക്ക് തന്നെ നാമത്തിൽ പറയുകയില്ല. പക്ഷെ ഇരിക്കുന്നില്ല, ആ വചനം അവന്റെ അകത്തോട്ട് കത്താൻ തുടങ്ങി, അവന്റെ ഹൃദയത്തിൽ കത്താൻ തുടങ്ങി, അവന്റെ അസ്ഥികളിൽ കത്താൻ തുടങ്ങി. അവൻ വിളിച്ചു പറയുന്നു, അയ്യോ എന്റെ ഉദരം എനിക്ക് മിണ്ടാതിരുന്നുകൂടാ, ഇതാ ദൈവത്തിന്റെ വചനങ്ങൾ എന്റെ ഹൃദയത്തിൽ തീ പിടിച്ച് എന്റെ അസ്ഥികളിൽ കത്തുന്നു. അതാണ് പെന്തിക്കോസ്ത അനുഭവം. പ്രൈസ് ദ ലോർഡ്. അതാണ് പെന്തിക്കോസ്ത പ്രസംഗം. വചനം തന്റെ അകത്ത് തീ പിടിക്കണം, ആ വചനം കേൾക്കുന്ന ആളുകളിലേക്ക് തീ പിടിക്കണം. അങ്ങനെ നമ്മുടെ പിതാക്കന്മാരുടെ കാലത്ത് ഗ്രാമങ്ങളെ അത് കത്തിച്ചു, പട്ടണങ്ങളെ അത് കത്തിച്ചു, നാടുകളെ അത് കത്തിച്ചു, കുടിലുകളെ അത് കത്തിച്ചു. അന്ന് ഈ തീയാൽ കത്തപ്പെട്ട ആളുകൾ അവർക്കുള്ളത് മുഴുവൻ ഇതിനു വേണ്ടി കൊടുക്കുവാൻ തയ്യാറായിരുന്നു. ഇന്നലെ എന്നോട് ഒരു സഹോദരൻ പറഞ്ഞു, വീട്ടില് കോഴി മുട്ടയിട്ടാൽ അമ്മച്ചെറിയാതെ എടുത്ത് കുടിക്കും. അതിന് കാരണം അദ്ദേഹം പറഞ്ഞത്, ഇല്ല ഭാഷന്മാർ കൊണ്ടുപോകും, ഇയാൾക്കുള്ള വിഷമം കൊച്ചിലെയുള്ള വിഷമം ഇതാ, അമ്മച്ചി മുട്ടയെടുത്ത് വാത്തു നോക്കും, ഭാഷന്മാരെ കാണുമ്പോൾ എടുത്ത് അന്നേരം കുഞ്ഞിനെ കൊണ്ട് കൊടുക്കും, വീട്ടിലെ കുഞ്ഞിനെ കിട്ടത്തില്ല, അതുകൊണ്ട് അമ്മച്ചെറിയാതെ മുട്ടയെടുത്ത് കുടിക്കുമായിരുന്നു. അതുകൊണ്ട് ഇപ്പോഴേ അദ്ദേഹത്തിനൊരു ദോഷവും വന്നില്ല, അമ്മച്ചി ദൈവദാസന്മാർക്ക് ദൈവവേലയെ സ്നേഹിച്ച് കൊടുത്തത് കൊണ്ട് ഒരു ദോഷവും വന്നില്ല. സ്തോത്രം. പ്രൈസ് ദ ലോർഡ്. ഒരു ദേവിദാസൻ പറഞ്ഞ സാക്ഷ്യം ഞാൻ ഓർക്കുന്നു. അദ്ദേഹം ചെറിയ കുട്ടിയായിരുന്നപ്പോൾ അദ്ദേഹത്തിന്റെ വീട്ടില് രണ്ടു മൂന്ന് കർത്തൃദാസന്മാർ വന്നു. വലിയ മഴയാണ്, മഴയത്ത് കാത്തു തെളിച്ചു തിളപ്പിച്ചു കൊടുക്കാനായിട്ട് വിറകൊന്നുമില്ല, വിറകെല്ലാം നനഞ്ഞുപോയി, ചെറ്റപ്പൊരയാണ് വീട്. അവരുടെ അപ്പൻ ഈ കുഞ്ഞുങ്ങൾ കാണുകെ ചെറ്റപ്പൊരയുടെ ചെറ്റ അകത്ത് മുറിച്ചെടുത്തു. എന്തിനാണെന്നറിയാമോ, വന്ന ദൈവദാസന്മാർക്ക് കാപ്പിയാത്തി കൊടുക്കാൻ വിറകിന്, വീടിന്റെ ഭിത്തി പൊളിച്ച് അതെടുത്താണ് കത്തിച്ചത് വർഷങ്ങൾക്ക് മുമ്പ്. ഇന്ന് ചെറ്റപ്പൊരയല്ല അവർക്കുള്ളത്, ദൈവം അത് മറന്നു കളയുവാൻ തക്കണം. അനീതി ഉള്ളവനല്ല. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം. എന്തെങ്കിലും നന്മകൾ നിന്റെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ അതിന്റെ പുറകിൽ കർത്താവിന് വേണ്ടി പ്രവർത്തിച്ചൊരു തലമുറയുണ്ടെന്ന് മറക്കരുത്. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. പടിനിയമത്തിൽ ഇങ്ങനെ ഒരു പ്രമാണം കൊടുത്തിരുന്നു, ആരുടെയെങ്കിലും കയ്യിൽ നിന്ന് തീ വീണ് വയല് കത്തിപ്പോയാൽ, കറ്റക്കൂട്ടം കത്തിപ്പോയാൽ ആളുടെ കയ്യിൽ നിന്നാണോ തീ വീണത്, അവന് അനുത്തരവാദിയാണ്, അവൻ പകരം കൊടുക്കണം. ആരുടെയെങ്കിലും കയ്യിൽ നിന്ന് തീ വീണ് വയൽ കത്തി ആർക്കെങ്കിലും നഷ്ടമുണ്ടായാൽ തീ ഇട്ടവൻ ഉത്തരവാദിയാണ്, തീ ഇട്ടവൻ അതിന് പകരം കൊടുക്കണം. പെന്തിക്കോസിന്റെ തീ നിന്റെ വീട്ടിൽ വീണതുകൊണ്ട് എന്തെങ്കിലും നഷ്ടം നിന്റെ വീട്ടിനുണ്ടായിട്ടുണ്ടെങ്കിൽ തീ ഇട്ടവൻ ഉത്തരവാദിയാണ്, തീ ഇട്ടവൻ ഉത്തരവാദിയാണ്. കർത്താവിന് വേണ്ടി കൊടുക്കുന്ന കാര്യത്തിൽ ഒരു മടങ്ങിവരവ് ആവശ്യമാണ്. പണ്ട് കൊടുത്തത് ത്യാഗത്തിൽ കൊടുത്തു, ഇന്ന് കൊടുക്കുന്ന സമൃദ്ധിയിലാണ്. ത്യാഗത്തിൽ കൊടുക്കുവാൻ നമുക്ക് കഴിയണം. നമ്മുടെ സമൃദ്ധിയിൽ നിന്നും ത്യാഗമുണ്ടാകുന്നത്രയും കർത്താവിന് വേണ്ടി കൊടുക്കാൻ കഴിയണം. ഒരു കാര്യം ഞാൻ പറയാം, ഒരു ചെറിയ ആയുസ്സേ നമുക്കെല്ലാം ഈ ഭൂമിയിലുള്ളൂ. നമുക്ക് ആദ്യം രണ്ടാമത് ഒരായുസ്സമായിട്ടുകൂടെ വരാൻ കഴിയയില്ല. കേരളത്തിലെ നിത്യേതന്നെ എലി എന്ന സന്യാസി തിരുവല്ലാരി വന്ന് പ്രസംഗിച്ചൊരു പ്രസംഗം ഞാൻ കേട്ടു. ഹിന്ദു സന്യാസിയാണ്, അയാൾ പറഞ്ഞു ക്രിസ്ത്യാനികളാണ് കേരളത്തിൽ വലിയ വരെയെല്ലാം വെക്കുന്നത്, ഞങ്ങൾ ഹിന്ദുക്കള് വലിയ വരെയൊന്നും വെക്കുന്നില്ല. ഞാൻ കാരണം പറയാം, ക്രിസ്ത്യാനിക്ക് ആകെ ഒരു ജന്മമേ ഉള്ളൂ, ഞങ്ങൾക്ക് 1000 ജന്മങ്ങളുണ്ട്. ഈ ജന്മത്തിൽ ഒത്തിരി അടുത്ത ജന്മത്തിൽ വെച്ചാലും മതി, എന്നാൽ ക്രിസ്ത്യാനികൾക്ക് ഒന്നേ ഉള്ളൂ, അതുകൊണ്ട് കൃതി വെച്ച് ചെയ്യുക. ശരിയാണ്, നമുക്ക് ഒരു ജന്മമേ ഉള്ളൂ, ഈ ജന്മത്തിൽ ചെയ്യാനുള്ളതെല്ലാം ചെയ്തോണം. പ്രൈസ് ദ ലോർഡ്. ഇവിടെ നീ എന്ത് കർത്താവിനോട് ചെയ്തോ അതിന് മാത്രമേ പ്രതിഫലമുള്ളൂ. മരിക്കുമ്പോൾ ആർക്കും കൊണ്ടുപോകാനൊക്കത്തില്ല, പക്ഷെ ജീവിച്ചിരിക്കുമ്പോൾ മുൻകൂട്ടി അയച്ചു കൊടുക്കാൻ പറ്റും, ഇപ്പോഴയച്ചു കൊടുക്കാൻ പറ്റും, മരിച്ചു കഴിയുമ്പോൾ കൊണ്ടുപോകാനൊക്കത്തില്ല. അയാൾ മരിക്കാൻ നേരത്ത് അയാളെ കൂട്ടുകാരെ വിളിച്ച് മൂന്ന് ചെക്ക് കൊടുത്തു, 1 രൂപ കൊടുത്തു, 1,00,000 രൂപ വീതം മൂന്ന് പേരുടെയും കയ്യിൽ കൊടുത്തിട്ട് പറഞ്ഞു, ഞാൻ മരിക്കുമ്പോൾ എൻ്റെ കല്ലറ ചെയ്ത് ഇട്ടേക്കണമെന്ന് പറഞ്ഞു. അയാൾ മരിച്ചപ്പോൾ മൂന്ന് കൂട്ടുകാരും വന്നു, മൂന്ന് പേരും കല്ലറയിൽ ഓരോ കവർ വീതം ഇട്ടു. ഒന്നൊരു പാസ്റ്റർ, ഒന്നൊരു ഡോക്ടർ, ഒന്നൊരു വക്കീൽ, മൂന്ന് പേരും കൂടെ ആയിരുന്നു. അടക്കം ഒക്കെ കഴിഞ്ഞ് തിരിച്ചു പോയാൽ വക്കീൽ ചോദിച്ചു, നിങ്ങൾ അതിൽ കാശുവെല്ലാം കുറേ എടുത്ത ചണം ഇട്ട കള്ളന്മാർ. പാസ്റ്റർ പറഞ്ഞു, ഉള്ള സത്യം ഞാൻ പറയാം, 10,000 രൂപയെ ഞാൻ ഇട്ടുള്ളൂ, ബാക്കി ഞാൻ എടുത്ത് ഹോള് പണിക്ക് ആവശ്യമുണ്ടായിരുന്നു, 90,000 രൂപ എൻ്റെ അടുത്ത്, എന്തിനാ കല്ലറയിൽ നിൽക്കുന്നത്. ഡോക്ടർ പറഞ്ഞു, 5,000 രൂപ ഞാൻ എടുത്തിട്ടുള്ളൂ, ബാക്കി കൊണ്ട് ഒരു മുറി ഹോസ്പിറ്റലിൽ പണിത് ഭാഗങ്ങളെ ചികിത്സ ചെയ്യാതെ ഓർമ്മയ്ക്ക് കൊണ്ട് വെക്കുകയാണ്. വക്കീലിനോട് ചോദിച്ചു, സാറല്ല കേട്ടോ വക്കീൽ, സാറല്ല കേട്ടോ, അയാൾ പറഞ്ഞു, ഞാൻ മുഴുവനും ഇട്ടു, 1,00,000 രൂപയുടെ ചെക്കാണ് ഞാൻ ഇട്ടത്, ഇനിയും മരിച്ചവൻ ചെക്ക് മാറാനായിട്ട് പോകണം. തന്നുവിടത്തില്ല, ആരും തന്നുവിടത്തില്ല, ഇവിടെ നിന്ന് ഒന്നും തന്നുവിടത്തില്ല, മരിക്കുമ്പോൾ ഇവിടെ നിന്ന് ഒന്നും കൊണ്ടുപോകാനൊക്കത്തില്ല. നിത്യതയ്ക്ക് വേണ്ടി കരുതുന്ന മനുഷ്യനാണ് ബുദ്ധിമാൻ, അവനാണ് ഭാഗ്യശാലി, മരണത്തിൽ അവനൊന്നും നഷ്ടം വരുന്നില്ല. എന്നാൽ നിത്യതയ്ക്ക് വേണ്ടി കരുതാത്ത മനുഷ്യൻ നിർഭാഗ്യവാനാണ്, അവൻ അരിഷ്ടനാണ്. ചിലരൊക്കെ മരിക്കാൻ നമ്മൾ കട്ടിലെ പിടിച്ച് വലിക്കുന്നത് കാണാൻ പറ്റും, കട്ടിൻ്റെ ഒഴികെ പിടിച്ച് ബലവെച്ച് പോകും. കട്ടിലെ പിടിച്ച് വലിച്ചാലും എന്നെ പിടിച്ച് വലിച്ചാലും ഒന്നും കൊണ്ടുവരക്കില്ല. ഒരു ചെറുപ്പക്കാരന് വേണ്ടി പ്രാർത്ഥിക്കാനായിട്ട് എന്നെ വിളിച്ചുകൊണ്ട് പോയി. പെട്ടെന്ന് നെഞ്ചുവേദന ഉണ്ടായി, ഹൃദ്രോഗമായി, പ്രാർത്ഥിക്കണം. അടുത്തുനിന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയും അവൻ ചാടി എന്നെ കെട്ടിപ്പിടിച്ചു. പ്രാർത്ഥന കഴിഞ്ഞിട്ടുമ്പോൾ എന്ത് ചെയ്യാൻ പറ്റത്തില്ല, പാസ്റ്ററെ പോകല്ലേ ഞാൻ മരിച്ചു, പാസ്റ്ററെ പോകല്ലേ എന്നെയും കൊണ്ടേ അവൻ പോകത്തുള്ളൂ. പാസ്റ്ററേലെ ഏത് പുണ്യവാളനെ കയറി പിടിച്ചാലും ഇവിടുന്ന് പോയേ ഒക്കത്തുള്ളൂ. പോകുന്നതിന് മുമ്പ് നിന്റെ നിത്യ വീടിന് പോയിട്ട് കരുതണം. നിത്യതയ്ക്ക് വേണ്ടി കരുതുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. പ്രൈസ് ദ ലോർഡ്. കർത്താവിന് വേണ്ടി ചിലവിടുന്നത് നിത്യതയിൽ വരവിക്കപ്പെടുകയാണ്. ഒരമ്മച്ചി രാത്രി കിടന്ന് സ്വപ്നം കണ്ടു. സ്വപ്നം ഇതാണ്, മരിച്ച് സ്വർഗത്തിൽ ചെന്നു, ഗബ്രിയേൽ ദൂതനും മീഖായൽ ദൂതനും കൂടെ അമ്മച്ചിയെ സ്വീകരിച്ചു, സ്വർഗത്തിന്റെ തെരുക്കളിലൂടെ കൊണ്ട് നടക്കുകയാണ്. മനോഹരമായ മുത്തുമണിമാളികൾ, അച്ചസ്പടിയ തങ്ക തെരുക്കൾ, ഇതൊക്കെ കണ്ട് അമ്മച്ചിക്ക് അങ്ങ് അത്ഭുത. അമ്മച്ചി ചോദിച്ചു, ഈ വലിയ കൊട്ടാരം ആർക്ക് വേണ്ടി പെടുന്നതാണ്? മീഖായൽ പറഞ്ഞു, അത് പത്രോസിന് വേണ്ടി പറഞ്ഞു. അയ്യോ, ഇത്രയും വലിയ വീടാണോ? ഇതാ, ഇത് പൗലോസിന് വേണ്ടിയാ, അത് അത് സ്റ്റെഫാനോസിന് വേണ്ടിയാ. അമ്മച്ചി ചോദിച്ചു, ഇതൊക്കെ ഞാൻ ബൈബിളിൽ വായിച്ചറിയാവുന്ന ആളുകൾ, ഞങ്ങളുടെ നാട്ടിൽ ജീവിച്ചിരിക്കുന്ന ആർക്കെങ്കിലും ഇവിടെ വീട് പണിയുന്നുണ്ടെങ്കിൽ ഒന്ന് കാണിക്കണം പറഞ്ഞു. കാണിക്കാന്ന് പറഞ്ഞു, വിളിച്ചുകൊണ്ട് പോയി പലയിടത്തോട് ഇങ്ങനെ കൊണ്ടുപോയി. തെരുവില് സ്വപ്നമാണ് അമ്മച്ചിയുടെ ഒരു തെരുവിൽ കൊണ്ടുവന്നപ്പോൾ മനോഹരമായ ഒരു വീട് അവിടെ പണിതിരിക്കും. ഇത് നിങ്ങളുടെ വീട്ടിൽ വേലയ്ക്ക് നിൽക്കുന്ന സ്ത്രീക്ക് വേണ്ടി പണിതിരിക്കുകയാണ്. അയ്യോ, എൻ്റെ വീട്ടിലെ വേലക്കാരിക്ക് വേണ്ടി ഇത്രയും വലിയ വീട് പണിതിട്ടുണ്ടോ? ഇനി എനിക്ക് വേണ്ടി പണിത വീടൊന്ന് കാണിക്കാമോ, കാണിക്കാമെന്ന് പറഞ്ഞു. അമ്മച്ചിയെ കൊണ്ട് സ്വർഗത്തിലൊരു മൂലയ്ക്കുണ്ടെന്ന് ഒരു കൊച്ചു വീട്. അമ്മച്ചിക്ക് ദേഷ്യവും സങ്കടവും എല്ലാം വന്നു. അമ്മച്ചി പറഞ്ഞു, എന്നെ സ്വർഗത്തിൽ കൊണ്ടുവന്ന് കളിയാക്കാനാണ്? എൻ്റെ വീട്ടിൽ വേലയ്ക്ക് നിൽക്കുന്ന ആ സ്ത്രീക്ക് അത്രയും നല്ല വീട് ഇവിടെ പണിതിട്ട് കൊച്ചു വീട് എനിക്ക്. ദൂതം പറഞ്ഞു, അമ്മച്ചി ചൂടാകുമൊന്നും വേണ്ട, ഇങ്ങോട്ട് അയച്ചിരുന്ന അനുസരിച്ച് ഇവിടെ പണി നടക്കുന്നു. സ്വാർത്ഥന്മാരായി, ആർത്തിക്കാരായി, തൻകാര്യക്കാരായി,
അവരവർക്ക് വേണ്ടി തന്നെ കൂട്ടിവയ്ക്കുന്ന മനുഷ്യർ ഒടുവിൽ നിരാശരായി ഇവിടെ വിട്ടു പോകേണ്ടി വരും. എന്നാൽ നിത്യതയ്ക്ക് വേണ്ടി കരുതിയ മനുഷ്യർ അവർ ഭാഗ്യശാലികളാണ്. അവർ സന്തോഷത്തോടെ ദൈവരാജ്യത്തിൽ കടന്നിയെന്ന് നിറയുന്ന പ്രതിഫലം അവർ ഏറ്റുപോകുന്നു. കൂലി അവന്റെ മക്കളുണ്ട്, പ്രതിഫലം അവന്റെ കയ്യിലുണ്ട്. ജയശാന്തിയായി അവൻ മടങ്ങി വരുന്നു.
പെന്തിക്കോസ്തിന്റെ പ്രത്യേകതയായിരുന്നു കൺസേൺ ബ്രദർഹുഡ്, സഹോദര സ്നേഹം. ആർക്കെങ്കിലും അസുഖമുണ്ടെന്ന് അറിഞ്ഞാൽ കാക്ക കൂടുന്ന പോലെയാണ് പെന്തിക്കോസ്തുകാർ കൂടിക്കൊണ്ടിരുന്ന ഒരു വീട്ടിൽ. അവിടെ നിന്ന് പ്രാർത്ഥിച്ച് ഉപവസിച്ച് അസുഖം മാറുന്നത് വരെ, ഒന്നിൽ അയാൾ മരിക്കണം അല്ലെ അയാൾ സൗഖ്യമായിട്ട് നിൽക്കണം, അതുവരെ ഇരുന്ന് പ്രാർത്ഥിക്കും. ഇന്നില്ല, ഇന്ന് കൺസേൺ ബ്രദർഹുഡ് ഇല്ല. പെന്തിക്കോസ്തൽ മാഗ്നറ്റിസമായിരുന്നു അത്. നമ്മുടെ നാട്ടിലൊക്കെ എത്രയോ ആൾക്ക് മുമ്പോട്ട് വരാനുള്ള കാരണമാണ്. മർത്തോമാ സഭയിലെ എത്ര പൊരുത്തെ അലക്സാണ്ടർ മർത്തോമാ എത്ര പൊരുത്ത പറഞ്ഞ ഒരു കാര്യം ഇതാണ്, പെന്തിക്കോസ്തൽ ഞങ്ങളുടെ ഒത്തിരി ആളുകൾ പോകാനുള്ള കാര്യം. എവിടെങ്കിലും രോഗമുള്ളവരോ എന്തെങ്കിലും പ്രയാസമുള്ളവരോ ഉണ്ടെന്ന് അറിഞ്ഞാൽ പിന്നെ മാഷ്ടർമാരവിടെ കയറി ഇറങ്ങി, പെന്തിക്കോസ്തുകാരവിടെ കയറി ഇറങ്ങി അവിടെ പ്രാർത്ഥന ഉപവാസമാണ്. അങ്ങനെ ഞങ്ങളുടെ വീടുകൾ പോകുന്ന അദ്ദേഹം കണ്ടുപിടിച്ചു. ഇന്ന് പലരും തിരക്കുകയില്ല, അന്വേഷിക്കുകയില്ല. സഹോദരീയ സ്നേഹം കുറഞ്ഞു പോയിരിക്കുന്നു. പഴയ വിശ്വാസികൾ തമ്മിൽ ഇപ്പോൾ കണ്ടാലും അവർക്ക് അപ്പണ്ടത്തെ സ്നേഹമുണ്ട്. എന്നാൽ പുതിയ വിശ്വാസികൾക്ക് ഏതോ ഒരു ഭിന്നത, ഒന്നിനുള്ള അകൽച്ച. അവരവരുടെ കാര്യം നോക്കിയാൽ മതി, നമ്മുടെ കാര്യം നോക്കിയാൽ മതി എന്നുള്ള മനോഭാവം ഉണ്ടായിരിക്കുന്നു. ഒരു പാത്രത്തിൽ നിന്ന് കുടിച്ച കൂട്ടായ്മയുടെ ആ സ്നേഹം പോയിരിക്കുന്നു. കൂട്ടായ്മ എന്ന പദത്തിന്റെ അർത്ഥം അതാണ്. ഒരു പാത്രം നിന്ന് കുടിക്കത്തക്കോണം ഹൃദയത്തിന് ഐക്യതയുള്ളവർ, കൺസേൺ ബ്രദർഹുഡ്, അന്യോന്യം കരുതുവാൻ. ദൈവമേ അവിടുന്ന് ഞങ്ങളെ മടക്കി വരുത്തണമേ. ഒരു ഒരു ഓരോ യൂണിറ്റുകൾ ശക്തമായി തീരുന്നത് അന്യോന്യമുള്ള സ്നേഹബന്ധം കൊണ്ടാണ്. ഒരു കാര്യം ഞാൻ കണ്ടുപിടിച്ചിട്ടുണ്ട്, എല്ലാ സഭയിലും പ്രോബ്ലം മേക്കേഴ്സ് കാണും. പക്ഷെ എപ്പോഴും ഓർത്തു നൽകുക, അവർ മാക്സിമം കൂടിയാൽ 2% ഉള്ളൂ. പക്ഷെ ആ 2% ആളുകൾ എല്ലാവരുടെയും അറ്റൻഷൻ ഇങ്ങനെ പിടിച്ചുകൊണ്ടിരിക്കും. പ്രോബ്ലം ഉണ്ടാക്കും, എല്ലാവരും ശ്രദ്ധിക്കും, അവരുടെ കാര്യം പറയും, അവരെ കുറിച്ചായിരിക്കും ടോക്ക്, അവരോട് മറുപടി പറയേണ്ടി വരും.
Ignore them. പ്രോബ്ലം മേക്കേഴ്സിനെ താനോലിക്കരുത്. അത് പ്രസ്ഥാനത്തിലായാലും ലോക്സഭയിലായാലും പ്രശ്നമുണ്ടാക്കുന്ന 2% വേണ്ടി സമയം കളയരുത്. സ്തോത്രം. മറ്റുള്ളവരെ കൂടെ തമ്മിൽ തെറ്റിക്കത്തക്കവണ്ണം പിശാചിന്റെ കയ്യിൽ ഉപകരണങ്ങളായി തീരുന്ന ആളുകൾ. സഹോദര നിനക്കത് വരരുത്, സഹോദരി നിനക്കത് വരരുത്. ഭൂമിയിലുള്ള വിശുദ്ധന്മാരോ അവരേക്ക് പ്രസാദമുള്ള ശ്രേഷ്ഠന്മാർ തന്നെ. ദാവീദ് പറയുന്ന ഭൂമിയിലുള്ള മനുഷ്യനെ കുറിച്ചാണ്, ദാവീദിന് പ്രസാദമുള്ള ശ്രേഷ്ഠന്മാർ. പലരും ധരിച്ചിരിക്കുന്നത് ദൈവത്തിന്റെ കാര്യമാണെന്ന്. ഭൂമിയിലുള്ള വിശുദ്ധന്മാരോ അവർക്ക് പ്രസാദമുള്ള ശ്രേഷ്ഠന്മാരെ ദൈവം പറയുന്നതായിട്ട് അങ്ങനല്ല. ദാവീദ് പറയുക, നീ ഒഴികെ എനിക്ക് ഭൂമിയിലൊരു നന്മയുമില്ല. ദൈവത്തോട് പറയാം, നീ ഒഴികെ എനിക്കൊരു നന്മയുമില്ല. ഭൂമിയിലുള്ള വിശുദ്ധന്മാരോ അവരെനിക്ക് പ്രസാദമുള്ള ശ്രേഷ്ഠന്മാർ തന്നെ. ഒരു വിശ്വാസി എന്ന് പറഞ്ഞാൽ മാനിക്കുവാൻ കഴിയണം, സ്നേഹിക്കുവാൻ കഴിയണം, കരുതുവാൻ കഴിയണം. സഹോദര, നിന്റെ പ്രശ്നം എന്താണ്? നിന്റെ പ്രശ്നത്തിലൂടെ ഞാൻ പ്രാർത്ഥിക്കുക, നിന്റെ പ്രശ്നത്തിലൂടെ എന്നാൽ കഴിയും സഹായം ചെയ്യാൻ കഴിയുക. അങ്ങനെയാണ് ആദിമ സഭകൾ ഉണ്ടായിരുന്നത്. നമ്മുടെ കേരളത്തിലെ പെന്തിക്കോ സഭകൾ അങ്ങനെയായിരുന്നു. അന്നാണ് സഭകൾ വളരുവാനിടയായി തീർന്നത്. ദൈവമേ ഞങ്ങളെ മടക്കി വരുത്തണമേ. ഞങ്ങളുടെ സഹോദരന്മാരെ സ്നേഹിപ്പാൻ ഞങ്ങളെ മടക്കി വരുത്തണമേ. കുടുംബങ്ങൾ ശക്തമായ പ്രാർത്ഥനാ യൂണിറ്റുകളായിരുന്നു. ഫാമിലി ആൾട്ടർ ഉണ്ടായിരുന്നു, കുടുംബ പ്രാർത്ഥന. അമേരിക്ക പോലെയുള്ള തിരക്ക് പിടിച്ചൊരു നഗരത്തിൽ, അമേരിക്ക പോലെയുള്ള രാജ്യത്ത് ജീവിക്കുമ്പോൾ എല്ലാവർക്കും ഒന്നിച്ചു കൂടാൻ കഴിയുന്ന സമയം ചുരുക്കമായിരിക്കും. എങ്കിലും പ്രാർത്ഥനയുടെ ഒരു അന്തരീക്ഷം വീട്ടിലുണ്ടായിരിക്കണം. പ്രാർത്ഥനയുടെ അന്തരീക്ഷമില്ലെങ്കിൽ നിനക്ക് കവലില്ല വീടിനാണ്. നിനക്ക് കാവലുള്ളത് പ്രാർത്ഥനയുടെ കാവലാണ്. എത്ര വൈകിയാലും പ്രാർത്ഥിക്കണം, എത്ര വെളുപ്പിന് എഴുന്നേൽക്കേണ്ടി വന്നാലും പ്രാർത്ഥിക്കണം. നിന്റെ കുഞ്ഞുങ്ങൾ കൊച്ചു കുഞ്ഞുങ്ങളായിരിക്കുമ്പോൾ അവർക്ക് വേണ്ടി കണ്ണുനീരൊഴുക്കൂ. അവർ വളരുമ്പോൾ നിന്നെ കരയിക്കയില്ല. നിന്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി അവരുടെ കൊച്ചിലെ നീ കണ്ണുനീരൊഴുക്കുന്നില്ലെങ്കിൽ അവർ വളരുമ്പോൾ നിന്റെ കണ്ണുനീർ അവരൊഴുക്കുവാൻ കാരണക്കാരായിത്തീരും. കുടുംബത്തിന് വേണ്ടി ഒരു കരുതൽ, കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഒരു കരുതൽ. ഇതാ ഞാനും യഹോവ എനിക്ക് തന്ന എൻ്റെ മക്കളും എന്ന് പറഞ്ഞ് ദൈവസനയിൽ ചെന്ന് നിൽക്കുവാൻ തക്കവണ്ണം പ്രാർത്ഥനയുടെ ഒരു കാവൽ നിന്റെ കുടുംബത്തിന് ആവശ്യമാണ്. പ്രാർത്ഥനയുടെ ഒരു കാവൽ നിന്റെ കുഞ്ഞുങ്ങൾക്ക് ആവശ്യമാണ്. എനിക്ക് പ്രാർത്ഥിക്കുന്ന ഒരു അമ്മച്ചി ഉണ്ടായിരുന്നു, എൻ്റെ അമ്മച്ചി പ്രാർത്ഥിക്കുന്ന ഒരു അമ്മച്ചിയായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ 3 സഹോദരന്മാർ സുവിശേഷ വേലക്കാരായി കർത്താവിന് വേണ്ടി പ്രവർത്തിക്കുകയാണ്. അമ്മച്ചിയുടെ പ്രാർത്ഥനയുടെ കാവൽ ഞങ്ങൾക്കുണ്ടായിരുന്നു. എൻ്റെ സഭ പ്രാർത്ഥിക്കുന്ന സഭയാണ്. എടുമ്പുറത്തുള്ള 700+ വിശ്വാസികളുള്ള എൻ്റെ ലോക്കൽ സഭ, ഞാനിവിടെ നിന്ന് പ്രസംഗിക്കുമ്പോൾ അവരെനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടെന്നുള്ള ഉറപ്പ് എനിക്കുണ്ട്.
പ്രാർത്ഥിക്കുന്ന ഒരു ജനം നമ്മുടെ പുറകിൽ ഉണ്ടായിരിക്കണം. പെന്തിക്കോസുകാരെ പ്രാർത്ഥിക്കുന്നവരാണ്. നമ്മുടെ ആളുകൾ വിളിച്ചിരുന്നത് തന്നെ പ്രാർത്ഥനക്കാരെന്ന്. പ്രാർത്ഥനക്കാർ പത്ത് മർത്തമ്മക്കാർ ഒന്നിച്ചു പോയ ആളുകൾ പറയത്തില്ല ദേണ്ട മർത്തമ്മക്കാർ പോകുന്നെന്ന്. പത്ത് നായന്മാർ ഒന്നിച്ചു പോയ ആളുകൾ ദേണ്ട നായന്മാർ പോകുന്ന് പറയത്തില്ല. പത്ത് പെന്തിക്കോസുകാരെ പോയ ആളുകൾ ദേണ്ട പെന്തിക്കോസുകാരെ പോകുന്നു. നമ്മൾ പ്രത്യേകതയുള്ളൊരു ജനമാണ്. ഇപ്പോഴും ആളുകളുടെ മുമ്പിൽ ഇടർച്ചയാണ്. ഇപ്പോഴും ആളുകൾക്ക് പേടിയാണ്. അവരെ പിടിക്കാൻ ചെല്ലുകയാണെന്ന്, അവരെ തകർക്കാൻ ചെല്ലുക. കഴിഞ്ഞ ദിവസം കോട്ടയത്ത് നിന്ന് ഒരു പെൺകുട്ടി എൻ്റെ വീട്ടിലേക്ക് വിളിച്ചു പറഞ്ഞു, പാസ്റ്റർ ഇനി മേല ഒരു കുടുംബത്തോട് ഇങ്ങനെ ചെയ്യരുത്. എന്താ സഹോദരി, ഞങ്ങളുടെ അമ്മയെ സ്നാനപ്പെടുത്തിയില്ലേ? എന്നാ സ്നാനപ്പെടുത്തിയത്? കല്യാണത്തിന് ഒരു സ്ഥലത്ത് പോകാനായിട്ട് അപ്പൻ നിർബന്ധിക്കുകയാണ് ആവരണം ഇടാൻ. അമ്മ അവർക്ക് ആവരണം ഇടത്തില്ലെന്നും വീട്ടിൽ പ്രയാസമാണ്. അവളോട് പറഞ്ഞ് മനസ്സിലാക്കി, ദൈവത്തിൻ്റെ വചനമാണ് നമ്മുടെ അമ്മയെ അനുസരിച്ചത്. ഇന്നും ഇടർച്ചയാണ്, ഇന്നും ആളുകൾക്ക് ബുദ്ധിമുട്ടാണ്, പെന്തിക്കോസുകാർ ഇന്നും ഇടർച്ചയാണ്. ദൈവമക്കളെ, പ്രാർത്ഥനയുടെ ശക്തിയിൽ നമുക്ക് അന്യോന്യം കാവൽ ചെയ്യുവാൻ കഴിയണം. നമ്മുടെ കുടുംബത്തിൽ പ്രാർത്ഥനയുണ്ടാകണം. കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. നമ്മുടെ ഇടയിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായിരുന്നു ഹീലിംഗ് ആൻഡ് മിറക്കിൾസ്. പെന്തിക്കോസിൽ ആളുകൾ വന്നതിൻ്റെ ചരിത്രം എടുത്ത് നോക്കിയോ, കേരളത്തിലുള്ള പല സഭകളിലും ചെന്ന് ഞാൻ ചോദിച്ചിട്ടുണ്ട്, പെന്തിക്കോസിൽ ആളുകൾ വന്നത് എങ്ങനെയാണെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി. 90% ആളുകളും വന്നത് രോഗസൗഖ്യത്തിലൂടെയാണ്. വയറ്റുവേദന ഉണ്ടായി, പലരും നമ്മൾ ചികിത്സിച്ചു, ഒരു മാറുന്നില്ല. ടൈമുകളൊന്ന് പ്രാർത്ഥിച്ച് എനിക്ക് സൗഖ്യം കിട്ടി, ഞാൻ അന്നേരം സ്നാനപ്പെടാൻ തീരുമാനിച്ചു. ഹീലിംഗ്. ഇന്ന് കർത്താവ് സൗഖ്യദായകനാണ്. സകല ലോക്കൽ പാസ്റ്റർമാർക്കും കർത്താവ് കൊടുത്തിരിക്കുന്ന ഒരു കൃപയുണ്ട്, രോഗശാന്തി പരം. എങ്ങനെയറിയാം? യാക്കോബിന്റെ ലേഖനത്തിൽ എഴുതിയിട്ടുണ്ട്, മൂപ്പന്മാരെ എണ്ണപൂശി പ്രാർത്ഥിച്ചാൽ സഭയിലെ രോഗികളെ കർത്താവ് സൗഖ്യമാക്കുമെന്ന്. പ്രൈസ് ദ ലോർഡ്. ഹീലിംഗ്സ് ആൻഡ് മിറക്കിൾസ്. കർത്താവ് അത്ഭുതം ചെയ്യുന്നവനാണ്, ഇന്നും ചെയ്യുന്നവനാണ്. നമ്മുടെ പ്രശ്നങ്ങളിൽ വിശ്വസിക്കുവാൻ കഴിയണം. കർത്താവ് നമ്മുടെ ജീവിതത്തിൽ അസാധ്യമായ കാര്യങ്ങളെ സാധ്യമാക്കുമെന്ന് വിശ്വസിക്കുവാൻ കഴിയണം. നമ്മുടെ ബുദ്ധിയും നമ്മുടെ കഴിവും നമ്മുടെ പ്രാപ്തിയും നമ്മുടെ കൗശലവും കൊണ്ടാണ് കാര്യങ്ങൾ നടക്കുന്നത്. ധരിക്കരുത്, ദൈവത്തിലുള്ള ആശ്രയം കൊണ്ട് മാത്രമേ നിന്റെ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാകുകയുള്ളൂ. ഇന്ന് പല പ്രശ്നങ്ങളുമായി പല ആളുകളുടെ വന്നിട്ടുണ്ട്. എന്നാൽ ഒരൊറ്റ കാര്യം, നീ ഹൃദയം തുറന്ന് കർത്താവിനെ വിശ്വസിച്ച് പ്രാർത്ഥിക്കൂ. പ്രാർത്ഥിക്കാൻ നിമിഷത്തിൽ ദൈവത്തിന്റെ അത്ഭുതം വെളിപ്പെടുവാൻ തുടങ്ങും. ദൈവം പ്രവർത്തിക്കാൻ നാളെയല്ല മറ്റേനാളല്ല ഇന്ന് രാത്രി ഇവിടെ ദൈവത്തിന് പ്രവർത്തിപ്പാൻ കഴിയും. യെരുശലേമിൽ ചെയ്തത് ഇവിടെ ഡാലസിൽ ചെയ്യുവാൻ ദൈവത്തിന് കഴിയും. ഇന്ന് രാത്രി യേശു അത്ഭുതങ്ങൾ ചെയ്യുന്നവരായി നമ്മുടെ നടുവിൽ വന്നിട്ടുണ്ട്. ഉയർത്തുന്നതിന്റെ കർത്താവിന്റെ സാന്നിധ്യം ഇന്ന് രാത്രി നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. പ്രാർത്ഥനാ വിഷയമായി കടന്നു വന്ന ഒരൊറ്റയാൾ പോലും നിരാശയോടുകൂടെ പോകേണ്ട കാര്യമില്ല. നിന്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കൂ, നിന്റെ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കൂ, നിന്റെ തൊഴിൽ കാര്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കൂ, നാട്ടിലുള്ള സഭയ്ക്ക് വേണ്ടി കർത്തൃദാസന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കൂ. എത്രയോ വിഷയങ്ങൾ ദൈവത്തിന് ഏൽപ്പിക്കുവാനുണ്ട്. ഒരു അത്ഭുതം നീ പ്രതീക്ഷിക്കൂ. ദൈവം അത്ഭുതം ചെയ്യുന്നവരാണ്. പ്രാരംഭത്തിൽ നാം അത് കേട്ടുകഴിഞ്ഞു. ഇന്ന് രാത്രി ദൈവത്തിന്റെ അത്ഭുതം വെളിപ്പെടുവാൻ പോകുകയാണ്. എന്നാൽ ഇരമ്യാവ് പ്രാർത്ഥിച്ച പോലെ നമുക്ക് പ്രാർത്ഥിക്കുവാൻ കഴിയണം. ദൈവമേ, നിങ്ങളെയൊക്കെ എന്നെ മടക്കി വരുത്തണമേ. ദൈവമേ, നിങ്ങളെയൊക്കെ ഞങ്ങളെ മടക്കി വരുത്തണമേ. ദൈവമേ, പെന്തിക്കോസ്സഭയെ നിങ്ങളേക്ക് വീണ്ടും മടക്കി വരുത്തണമേ. പെന്തിക്കോസിലെ നേതാക്കന്മാരെ നിങ്ങളേക്ക് മടക്കി വരുത്തണമേ. പാസ്റ്റർമാരെ നിങ്ങളേക്ക് മടക്കി വരുത്തണമേ. സുവിശേഷകരെ നിങ്ങളേക്ക് മടക്കി വരുത്തണമേ. വിശ്വാസികളെ നിങ്ങളേക്ക് മടക്കി വരുത്തണമേ. ദൈവമേ, ഞങ്ങൾ മടങ്ങി വരേണ്ടതിന് നീ ഞങ്ങളെ നിങ്ങളേക്ക് മടക്കി വരുത്തുവാനാക്കണമേ. ഒരു നിമിഷം പ്രാർത്ഥിക്കുവാൻ പോകുകയാണ്. കർത്താവ് അത്ഭുതം ചെയ്തിട്ടല്ലാതെ ഈ പ്രശ്നത്തിന് പരിഹാരമില്ല എന്ന് നിങ്ങൾ പറയുന്ന ഏതെങ്കിലും വിഷയമുണ്ടെങ്കിൽ ആ വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ പോകുകയാണ്. ഇത് മനുഷ്യർക്ക് അസാധ്യമാണ്. ഒരുപക്ഷെ നിങ്ങൾ പ്രാർത്ഥന നിർത്തിയതായിരിക്കാം, ഇതിന് മറുപടി കിട്ടത്തില്ല എന്ന് പറഞ്ഞ് നിങ്ങൾ പ്രാർത്ഥന അവസാനിപ്പിച്ചതായിരിക്കാം. എന്നാൽ ഇന്ന് നിങ്ങൾ വീണ്ടും പ്രാർത്ഥിക്കൂ. ദൈവത്തിന്റെ അത്ഭുതം വെളിപ്പെടുവാൻ പോകുകയാണ്. നിങ്ങൾ വിശ്വസിച്ചുകൊണ്ട് കർത്താവിനെ തൊടുന്നുവെങ്കിൽ ശക്തി അവങ്കിൽ നിന്ന് പുറപ്പെടുവാൻ പോകുകയാണ്. കൃപാസനം വരെ ധൈര്യത്തോടെ അടുത്തിയെന്ന് കൃപാസനത്തെ തൊട്ടുകൊണ്ട് പ്രാർത്ഥിക്കുവാനുള്ള അവകാശം ദൈവം നിനക്ക് തന്നിരിക്കുമ്പോൾ നീ ബലഹീനായിരിക്കേണ്ട കാര്യമില്ല. ആത്മീയത്തിന്റെ പാപ്പുരത്തിൽ കിടക്കേണ്ട കാര്യമില്ല. ആത്മീയത്തിന്റെ പുറംപോക്കിൽ അലയേണ്ട കാര്യമില്ല. ധൈര്യത്തോടെ ഇന്ന് രാത്രി കൃപാസനം വരെ അടുത്തിയെന്ന് കർത്താവിനെ നിനക്ക് തൊടുവാൻ കഴിയും. ഇന്ന് രാത്രി കർത്താവിന്റെ ശക്തി പുറപ്പെട്ടെ. ഒരു പുതിയ അഭിഷേകം ഇന്ന് രാത്രി ഏറ്റെടുക്കുക. നിന്റെ ശക്തി ഇന്ന് രാത്രി പുതുക്കുക. ഒരു പുതിയ ശക്തിന്റെ മേൽ വ്യാപരിക്കട്ടെ. ഒരു പുതിയ അനുഗ്രഹത്തിന്റെ മേൽ വ്യാപരിക്കട്ടെ. രോഗശാന്തിയുടെ കൃപയുടെ മേൽ വ്യാപരിക്കട്ടെ. ആത്മീയ അനുഗ്രഹത്തിന്റെ മേൽ വ്യാപരിക്കട്ടെ. ശത്രു അടച്ചുകളിലെ ഉറവകളെ ഇന്ന് രാത്രി കർത്താവ് നിനക്ക് വേണ്ടി തുറക്കട്ടെ. ശത്രു ഉണ്ടാക്കിയ സകല തന്ത്രങ്ങളും ഇന്ന് രാത്രി പൊളിഞ്ഞു പോകട്ടെ. ശത്രു എന്റെ മേൽ വഴി അടച്ചിരിക്കുന്നെങ്കിൽ ഇതാ ഒരു പുതിയ വഴി കർത്താവിനെ വേണ്ടി തുറക്കുവാൻ പോകുന്നു. ശത്രു നിന്റെ മുമ്പിൽ വാതിൽ അടച്ചിരിക്കുന്നെങ്കിൽ ഇന്ന് രാത്രി ഒരു പുതിയ വാതിൽ കർത്താവിനെ വേണ്ടി തുറക്കുവാൻ പോകുന്നു. ദൈവത്തിന്റെ അത്ഭുതം ഇന്ന് രാത്രി ഒരു ജീവിതത്തിൽ ദൈവം വെളിപ്പെടുത്തുവാൻ പോകുന്നു. നീ കരയുന്ന വിഷയത്തിന്, നീ നിലവിളിക്കുന്ന വിഷയത്തിന് മറുപടിയുണ്ട്. ഒരു തീ
തീച്ചട്ടിയില് തീക്കൾ കൊണ്ടു നടക്കുന്ന പോലെ നിന്റെ ഹൃദയത്തിൽ വേദനയോട് നീ കൊണ്ടു നടക്കുന്ന നിന്റെ ഭാരങ്ങൾക്ക് ഇന്ന് രാത്രി മറുപടിയുണ്ട്. ഇന്ന് രാത്രി ദൈവത്തിന് മറുപടി ഏറ്റെടുക്കുക. നിന്റെ വീഴ്ച സന്തോഷിക്കുന്ന ആളുകളുണ്ട്, നിന്റെ വേദനയോട് ചിരിക്കുന്ന ആളുകളുണ്ട്, നിന്റെ ജീവിതം പരാജയപ്പെടുവാൻ നിന്റെ കുടുംബം തകർന്നു പോകുവാൻ കാത്തിരിക്കുന്ന ശത്രുക്കളുണ്ട്. എന്നാൽ അവരുടെ നടുവിന് ദൈവത്തിന്റെ അത്ഭുതം നിന്റെ കുടുംബത്തിൽ വെളിപ്പെടുവാൻ പോകുകയാണ്. അവരുടെ നടുവിന് നിന്റെ കുഞ്ഞുങ്ങളിൽ ജീവിതത്തിന്മേൽ ദൈവത്തിന്റെ അത്ഭുതം വെളിപ്പെടുവാൻ പോകുകയാണ്. അടഞ്ഞ വഴികളെ നോക്കിക്കൊണ്ട് നിരാശപ്പെടുന്ന രാത്രി ഇവിടെ ഇരിക്കേണ്ട. ഇതാ ദൈവ അത്ഭുതത്തിന്റെ വഴി എന്ന് രാത്രി കൂടി തുറക്കുകയാണ്. ആരും വിശ്വാസത്താൽ ഏറ്റെടുക്കുന്നു അവർക്ക് വേണ്ടി ദൈവം പ്രവർത്തിപ്പാൻ പോകുകയാണ്. നാം ചോദിക്കുന്നതിലും നിലയ്ക്കുന്നതിലും അത്യന്തം ബലമായി ചെയ്യുവാൻ കഴിയുന്ന നമ്മുടെ വലിയവരായ കർത്താവ് രാത്രി എഴുന്നള്ളി വന്നിട്ടുണ്ട്. നിന്റെ ജീവിതത്തിലെ വർഷങ്ങൾക്ക് അവൻ പരിഹാരം നൽകുന്നവരാണ്. ഇന്ന് രാത്രി അവനെ തൊടുവാൻ പോകുകയാണ്. ഉച്ചമുള്ള അവരെ വ്യാപരിക്ക ദൈവശക്തിയുടെ വ്യാപാരം ഇന്ന് രാത്രി നാടുകയറമ്പുകളെ കസ്തി പന്തരങ്ങളെ മാംസപേശികളെ തൊട്ട് വിടിവിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ ജയം, യേശുവിന്റെ നാമത്തിൽ വിടുതൽ, യേശുവിന്റെ നാമത്തിൽ രോഗശാന്തി, യേശുവിന്റെ നാമത്തിൽ ആരോഗ്യം, യേശുവിന്റെ നാമത്തിൽ അത്ഭുതങ്ങൾ. ഔഷമരവ സന്താറിയാതര ഹുരിയാതര കനാതര സന്തര സരാദിയ ജൈനാതരന്തല നലിയാദാശിയാര അത്യാനാതര സന്താറിയാതര ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ആത്മാവിന്റെ ദൈവത്തോട് പ്രാർത്ഥിക്കാം, അന്യ ഭാഷകൾ ദൈവത്തോട് പ്രാർത്ഥിക്കാം, ആത്മാവിന്റെ ദൈവത്തെ വിളിച്ചപേക്ഷിക്കാം. ഉണ്ടാകട്ടെ ഒരു പുതിയ ശക്തി, പരിശുദ്ധാത്മാവിന്റെ ഒരു പുതിയ ശക്തി ഏറ്റെടുക്കുക. രാത്രി ദൈവത്തിന്റെ ഒരു പുത്രാഭിഷേകം അവൻ പകരട്ടെ. പുതിയ എണ്ണ ഇന്ന് രാത്രി അവൻ ക്ഷേപിക്കട്ടെ. പുതിയ ഗീങ്ക ഇന്ന് രാത്രി അവൻ നിന്നെ കുടിപ്പിക്കട്ടെ. നിന്റെ ഹൃദയത്തിന്റെ വേദനകളെ കർത്താവ് അറിയുന്നു, നിന്റെ മനസ്സിന്റെ ഭാരങ്ങളെ കർത്താവ് അറിയുന്നു, നിന്റെ തകർച്ചകളെ കർത്താവ് അറിയുന്നു. പുകയുന്ന തിരിയെ അവൻ കെടുത്തി കളയുകയില്ല, ചതഞ്ഞ ഓട അവൻ ഉടുക്കുകയില്ല. നിന്റെ തകർച്ചകളെ ദൈവം പണിയുവാൻ പോകുന്നു, നിന്റെ നഷ്ടങ്ങളെ ദൈവം നിനക്ക് ലാഭമാക്കി മാറ്റുവാൻ പോകുന്നു, നിന്റെ ബലഹീനതകൾ ദൈവത്തിന്റെ ശക്തി പകരുവാൻ പോകുന്നു, നിന്റെ ജീവിതത്തിൽ ദൈവത്തിന്റെ അത്ഭുതം വെളിപ്പെടുവാൻ പോകുന്നു, നിന്റെ ഇരട്ടിൽ ദൈവത്തിന്റെ വെളിച്ചം ദൈവം ഉദിപ്പിക്കുവാൻ പോകുന്നു, നിന്റെ വഴികളിലെ ഇടർച്ചകളെ അവൻ മാറ്റുവാൻ പോകുന്നു, നിനക്ക് വേണ്ടി അവന്റെ കരുതലിന്റെ കരം അവൻ വെളിപ്പെടുത്തുവാൻ പോകുന്നു. ഭയപ്പെടേണ്ട, നീ ഭയപ്പെടേണ്ട, ഇതാ ഒരു പുതിയ മേഖല നിനക്ക് വേണ്ടി ദൈവം തുറന്നു വയ്ക്കുന്നു. നീ ഇതുവരെ അറിഞ്ഞിട്ടില്ലാത്തതും അനുഭവിച്ചിട്ടില്ലാത്തതുമായ അത്ഭുതത്തിന്റെ മേഖലകളിലേക്ക് ദൈവം തന്നെ ഇറക്കുവാൻ പോകുന്നു. ഇതാ ഒരു പുതിയ ആയുധം ദൈവം തന്നെ ഏൽപ്പിക്കുന്നു, ദൈവം തന്നെ മൂർച്ചയുള്ള ആയുധമാക്കി മാറ്റുവാൻ പോകുന്നു. അത്ഭുതത്തിന്റെ ശക്തിയുടെ ജീവിതത്തിൽ ദൈവം വെളിപ്പെടുത്തുവാൻ പോകുന്നു. രാത്രി ദൈവത്തിന്റെ നന്മകൾ ഏറ്റെടുക്കുക, രാത്രി ദൈവത്തിന്റെ അനുഗ്രഹങ്ങൾ ഏറ്റെടുക്കുക. നിന്റെ ഹൃദയം തുറക്കുക, നിന്റെ ഹൃദയം തുറക്കുക, നിന്റെ ഹൃദയം തുറക്കുക. വിശ്വാസത്താൽ വിശ്വാസത്താൽ കർത്താവിനെ തൊടുക, കർത്താവിനിലേക്ക് മടങ്ങി വരിക, കർത്താവിനിലേക്ക് മടങ്ങി വരിക. ഇന്ന് രാത്രി കർത്താവിനിലേക്ക് മടങ്ങി വരിക. ഇന്ന് രാത്രി ഒരു പുതിയ ശക്തിന്റെ മേൽ വ്യാപരിക്കട്ടെ. യോജിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ വിടുതൽ എടുക്കുകയാണ്.